തദ്യഭാദാം മനോഹരേ ഭൂനഭൂസ്ഥലേതി തുഷ്ടം വിശിഷ്ടം സകലം സമൃദ്ധ്യ സൃഷ്ടം ജഭാസമലയാവരാജീത്. ഭൂതലമെല്ലാം മഴക്കാലം നിലച്ചതും അതുകൊണ്ട് തന്നെ നിർമ്മലങ്ങളും മനോഹരങ്ങളുമായി പ്രശോഭിക്കുന്നു എന്ന് പറഞ്ഞ ആവശ്യത്തിനെല്ലാം വെള്ളം ഭൂമിയിൽ ലഭിച്ചിട്ട് വൃക്ഷലതാദികളെല്ലാം തളിർത്തു നിൽക്കുന്ന കാലം, എങ്ങുമുള്ള എല്ലാ വസ്തുക്കളും എന്താണ് നിർദോഷമായ കാന്തിയോടുകൂടിയതായിട്ട് സമൃദ്ധിയോടുകൂടിയതായി സന്തുഷ്ടമായി ശോഭിച്ചു നിൽക്കുന്ന കാലം. ഏത് കാലമാണത്? ചിങ്ങമാസത്തിലെ കേരളത്തിലെ പ്രത്യേക കാലം. എന്താണ്? കള്ളവുമില്ല, ചതിവുമില്ലാത്ത ഒരു പ്രത്യേക കാലം. അതൊക്കെ പോയി കഴിഞ്ഞ് ഇപ്പൊ എല്ലാവരും എന്തായി, ടിവിയുടെ മുമ്പിലാ ഓണക്കാലം. പഴയ കാലത്തെ അനുഭവമൊന്നും ഇന്നില്ല. പഴയ കാലത്ത് എല്ലാം മനുഷ്യർക്ക് ഒരു പ്രത്യേക അനുഭവമായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുക എന്ന് പറഞ്ഞാൽ പോയി ഉറക്കം വിളക്കുക, അവിടുത്തെ കട്ടൻ കാപ്പി കുടിക്കുക, അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കുകൊള്ളുക, ഇങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ തിയറി ആയിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നത് പ്രാക്ടിക്കലായിരുന്നു. ഇന്നിപ്പോ എന്തായി? പ്രാക്ടിക്കൽ ഇല്ല, തിയറി മാത്രമായി. എന്താ, വീട്ടിലിരുന്ന് ഒരു മൊബൈൽ ഫോൺ ഓണാക്കിയാൽ മതി, സകല കാര്യങ്ങളും വീട്ടിലിരുന്ന് അറിയാൻ പറ്റും. ഒരു അമ്പലത്തിൽ പോയ പ്രതീതി, വേണമെങ്കിൽ ഉത്സവത്തിന് പോയ പ്രതീതി എന്താണ്? ഉടനടി ഇന്റർനെറ്റ് വഴി മൊബൈലിലേക്ക് വരും. അനുഭവം കുറയുകയും എന്തായി, കേവലം സിദ്ധാന്തങ്ങൾ മാത്രമായി തീരുന്ന ലോകത്തിൽ മനസ്സ് മുരടിച്ചു പോകും എന്നുള്ളതാണ് പറയുന്നത്. മഹോത്സവ ശ്രാവണ നാമധേയ പ്രത്യക്തമസ്മിന്നുവ സേവ്യമാന സമാഗതോ മോദ മഹാംഭുരാശോ മത്താൻ പുന സർവജനാംശകാര. ഈ ചിങ്ങമാസത്തിലെ എല്ലാ ആണ്ടിലും കൊണ്ടാടുന്ന ശ്രാവണം എന്ന പേരിൽ അറിയപ്പെടുന്ന മഹോത്സവം എന്താണ്? വന്നു ചേർന്നിട്ട് എല്ലാ ജനങ്ങളും സന്തോഷ സമുദ്രത്തിൽ മുഴുകിയവരായി തീർന്നു. ദിനേർമനോമോഹന സംവിധാനേ വിലാസവേ പഞ്ചവിരർച്യമാനം മഹം മഹീപാല മഹാബലോയേസ്തു സംസ്മാരകം സംഘടിതം വദന്തി. ജനങ്ങളെല്ലാം മനോഹരമായിരിക്കുന്ന അനേകം ചടങ്ങുകളോടുകൂടിയതും കളികളിലെല്ലാം വളരെ പ്രാധാന്യം, അവനവനെ മറന്നുകൊണ്ട് സന്തോഷം കൊണ്ട് തികഞ്ഞു നിൽക്കുന്ന മനസ്സുമായിട്ട് കുട്ടികളും മുതിർന്നവരുമെല്ലാം അത്തപ്പൂക്കളവും അതുപോലെ തന്നെ തുമ്പപ്പൂ കൊണ്ടുള്ളതും എല്ലാം തന്നെ വളരെ മനോഹരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഏതൊക്കെയാണ്? പഞ്ചഭിദിനേ ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി. എത്ര ദിവസമായി? ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരുട്ടാതി തുടങ്ങിയിരിക്കുന്ന അഞ്ചു നാളുകളിൽ എന്നിങ്ങനെ അഞ്ച് ദിവസങ്ങളെ കൊണ്ട് അർച്ചമാനം പൂജിക്കപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന ഈ ഓണ മഹോത്സവമാകട്ടെ, ആരുടെ പേരിലാണ്? മഹാബലി എന്ന് പറയുന്ന മഹാനായ ചക്രവർത്തിയുടെ സ്മാരകമായിട്ട് വഴിയാമണ്ണം ഏർപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. മനസ്സിലായി? മഹാനായ ഒരു ചക്രവർത്തി വാണിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ അഞ്ച് നക്ഷത്രങ്ങളിൽ കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും കൂടെ ഒത്തുകൂടിക്കൊണ്ട് മതി മറന്നുകൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞു നിന്നുകൊണ്ട് ചെയ്യുന്ന ഉത്സവാഘോഷം. ഹൃദയത്തിന്റെ ആഹ്ലാദകത്വമാണ് ഒരു ഉത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രതീതി. ഹൃദയത്തിന് ആഹ്ലാദകത്വം വരണമെങ്കിൽ താൻ തന്നെ തന്നെ മറക്കണം. തന്നെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഹൃദയത്തിൽ ആഹ്ലാദകത്വം ഇല്ലാതാക്കുന്നത്, അല്ലെ? നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാതെയും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതും ദോഷൈക ദൃക്കായി തീരുന്നുകൊണ്ട് ഹൃദയാഹ്ലാദത്വം വരണമെങ്കിൽ ഇങ്ങനെയുള്ള സുദിനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്മരണകളെ ഉണർത്തിക്കൊണ്ട് പരസ്പരം മറന്ന് സന്തോഷത്തോടുകൂടി ഐക്യതയോടുകൂടി തീരണം. ധിൻധാന്യകൃതേരുത്താരത പ്രവൃത്ത പ്രമോദഭാരേ ജനദാനബദ്ധ മഹാമഹാഭം ഭഗതീതി കേജേ പുരാവിദസ്തം പ്രതിപാദയന്തി. ചരിത്രകാരന്മാരെല്ലാം വിളവെടുപ്പിന് ശേഷം നടന്ന ജനസമൂഹത്തിൽ തുടർന്നു നിൽക്കുന്ന സന്തോഷം കൊണ്ട് മഹോത്സവത്തിന്റെ ശോഭയെ കൈക്കൊള്ളുന്ന ശ്രാവണ മഹോത്സവമെന്ന് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിന് ശേഷം ആ വിളവെടുപ്പിന്റെ സമൃദ്ധിയിൽ സന്തോഷാധിക്യം കൊണ്ട് മനുഷ്യരെല്ലാം ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് ശ്രാവണ മഹോത്സവം. വർഷാസുമാസാം ചതുരൂപസന്ധി ഗുരുകുലേയ ശ്രവണായ തേഷം ധർമ്മപ്രചാരായ ധൃതപ്രധാനാം പൂജാവിധാനം ജത്തമാമനന്തി. ചരിത്രകാരന്മാര് ആ ശ്രാവണ മഹോത്സവത്തെ വർഷക്കാലത്തെ 4 മാസം നിരന്തരമായി ധർമ്മപ്രതിപാദങ്ങളായ ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി യാതൊരുത്തർ ഗുരുകുലത്തിൽ വസിക്കുന്നുവോ ആ ജനങ്ങളുടെ ഇടയിൽ കർമ്മം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വ്രതമെടുത്ത് ജീവിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള പൂജാവിധി എന്ന് ധർമ്മശാസ്ത്രജ്ഞന്മാരും പറയുന്നു. തസ്യാസ സംവത്സരി കക്ഷണസ്യ ദിനേ തൃതീയേ ശതതാരകായം ബാലാ വയൽവാര കുടുംബവല്ലി സുതേഷ്ണ ലോകസ്ഥിതേ കുമാരം. അടുത്തത് ഈ പദ്യം ഗുരുദേവന്റെ ജന്മമാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ.
ഓം നമോ ഭഗവതേ നാരായണായ.
എല്ലാവരും നിന്നുകൊണ്ട് ഈ നാമത്തെ മനസ്സിൽ ചൊല്ലിക്കൊണ്ടിരിക്കുക. മലയാളത്തിൽ വായിക്കുന്നതും കൂടെ കേൾക്കുക. അവതാരം.
അങ്ങനെ വർത്തിക്കുന്നാൾ കുട്ടിയമ്മയ്ക്കുമോതാൽ ഭംഗിയിൽ പലതിനും ആഗ്രഹം ജനിക്കയായി തേജസ്സു വർദ്ധിക്കുന്നു മേനിക്കു ദിനം തോറും ഓജസ്സുമൊപ്പമൊപ്പം പെരുകി വരുന്നിത് മാതുലന്മാരായി മേവും വൈഷ്യ വിശാര മേതുരനിധിയായ കുട്ടിയമ്മയ്ക്കു പാരം ഗദ്ഗദം ഗർഭമതു ഭവിച്ചിരിക്കും എന്നുള്ളോരോ സംഗതി ഗ്രഹിച്ചിട്ടു ഗർഭരക്ഷയ്ക്കായുള്ള ഔഷധങ്ങളും നല്ല പക്വാദിപരങ്ങളും കൃത്യമായി കൊടുത്തുകൊണ്ടെപ്പോഴും ശ്രദ്ധാപൂർവം കടുപ്പമേറുന്നതാം പണികൾ ചെയ്യിക്കാതെ കടവാൻമിഴിയാടെ പരിചരിച്ചതും പുരുഷപ്രജയുമാണ്. പുരുഷപ്രജയുണ്ടായി കാണുവാൻ ആഗ്രഹത്താൽ പൂരിച്ച ഭക്ത്യാ ദേവി തന്നെയും ഭജിക്കുന്നു സർവകാര്യാർത്ഥങ്ങൾക്കെല്ലാം കാരണയായ ദേവി സർവദാ ഭജിക്കുന്ന ഞങ്ങളെ തുണയ്ക്കണം അർഭകനായി തീരണം ഇവൾ തൻ ഗർഭമെന്നു ആർദ്രയാം ഭദ്രയോട് താണുവീണപേക്ഷിച്ചാൽ ഗർഭസ്ഥനായി മേവും സത്കുമാരുടെ ശോഭ ഉൽപ്പരാക്ഷിക്കും മൂടിയത്രയും വളർത്തിയത് ആഭരണങ്ങളെല്ലാം നീക്കിനാൾ അവൾ മുന്നേ ആഭയ്ക്കുറവില്ല വർദ്ധിച്ചു വരുന്നതേയുള്ളൂ. ശീതോഷ്ണഘനാശനമധികം കഴിയാതെ പ്രീതിയുള്ളവ പോലും പദ്യമായി ഭുജിച്ചവൾ പ്രേതാദിബാധയേതുമടുത്തിയിടാതിരിക്കുവാൻ പ്രീതരായ മാതുലന്മാർ സദ്യന്ത്രം ധരിപ്പിച്ച് നിർമ്മല കർമ്മവ്യഗ്രയായവൾ ദിനം തോറും നിർമ്മത്സരയായി ഗൃഹകാര്യം തുടർന്നിത ഗർഭകാലം എന്നുള്ള ബോധ്യം വന്നതു മുതൽ ഗാർഹ്യകർമ്മത്തിലും ക്രമങ്ങൾ സ്വയം ചെയ്ത് യത്നമേറെ ചെയ്യാതെ ശിരസിൽ ഭാരമേറെ വച്ചിടാതെല്ലായ്പ്പോഴും കൃത്യങ്ങൾ മുടക്കാതെ അഭ്യംഗ സ്നാനം ചെയ്തു മൃദുവാം തുകിൽ ചാത്തി അഭ്യസ്തഗർഭശാസ്ത്രം മാതുലർ പറഞ്ഞതും പോഷണക്രിയ മുതൽ ക്രമമായി നടത്തിയും സാധനാകാര്യങ്ങളിൽ പിഴവു പറ്റിയിടാതെ ഗർഭിണിക്കുള്ള വ്രതം തെറ്റാതെ ദിനംതോറും സുബ്രുവാണരുളിരാൻ ദേവിതൻ ഭക്തിയോടെ ദൈവിക പ്രീതി നിത്യം വരുത്തും ദേവിയായ കുട്ടിയമ്മയ്ക്കു വന്നു ദൈവിക പ്രഭാവവും ശുഭമായിടും കാന്തി വർദ്ധിച്ച മൂലമവൾ ശുഭസുന്ദരിയായി തീർന്നിതു ജഡമതം ഉദരം ദക്ഷിണാംശം ഉയരം കൂടി വന്ന ത്രിവലിദാനം മാഞ്ഞ
കരുത്തൂ കുജുജുഗങ്ങൾ അക്കാലമൊരു ദിനം രാത്രിയിലുറങ്ങുന്ന അസാധു തേജസ്സൊന്നുതൻ ഉദരത്തിൽ കണ്ട് കോൾമയിൽ കൊള്ളുന്നതാം കാന്തി ചിന്നുന്ന കണ്ട് കോമളാംഗനദാനമുണർന്ന സസംഭ്രമം കന്തരോരുരക്ഷിത സ്വപ്രവൃത്താന്തമത് കേട്ടിട്ടുടുങ്കും ആടനാശാൻ ഭാമിനിയോട് ചൊന്നാൻ മാലിനി പ്രിയേ നിന്റെ ജഠരെ വസിക്കുന്ന പ്രേമരൂപനായിടും ഈശ ചൈതന്യം തന്നെ അതിനാൽ നമുക്കുണ്ടാം ഗുണങ്ങൾ അനവധി അമരാദീശം തന്നെ വാട്ടുവിഞ്ചിരം നീയും ഓം നമോ
വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
സാംവത്സര ഗണസ്യ ദിനേതൃതീ സദതാരകായം ബാലാവയൽവാര കുടുംബവല്ലി സ്തുതേസ്മലോകസ്ഥിതയേ കുമാരം ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ വാസുദേവായ
ഓം നമോ ഭഗവതേ നാരായണായ
ഓം നമോ ഭഗവതേ നാരായണായ
നാരായണരൂപം നയനാഭിരാമം നാരായണനാമം കന്നാമൃതം ആദിനാരായണൻ അവതാരമാർന്ന് നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണരൂപം നയനാഭിരാമം നാരായണനാമം കർണാമൃതം ആദിനാരായണനവതാരമാർന്ന് നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണ ഗുരുധ്യാനമന്ത്രം ഉന്നിത്രശോഭയാദേകാന്തിക്കേഴും മിന്നിത്തിളങ്ങും നയനങ്ങളും അംബോരുഗപ്രവ പാദയുഗ്മം നേർത്ത അംബോജജാലമത്തൂവിരൽ കാംബോജജാലമത്തൂവിരൽ കാ നാരായണരൂപം നയനാഭിരാമം
നാരായണനാമം കർണാമൃതം ആദിനാരായണനവതാരമാർന്ന് നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണ ഗുരുധ്യാനമന്ത്രം
ബാലപ്രദേശവും നാസാകുസുമവും വിസ്തൃതവക്ഷസുദീർഘകായം ഉത്തമാംഗത്തിന്നീടങ്ങുന്ന ദാർഢ്യം ഉത്തമ ഭംഗിയാകെ തികഞ്ഞും
നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കർണാമൃതം ആദിനാരായണൻ അവതാരമാർന്ന നാരായണ ഗുരു ധ്യാനമന്ത്രം നാരായണ ഗുരു ധ്യാനമന്ത്രം
കാണുന്ന രൂപം സ്മരിക്കുന്ന രൂപത്തെ കാരുണ്യമേലും സ്വരൂപഭംഗി കണ്ടുകണ്ടാനന്ദം ഏകുന്ന രൂപം ചിദ്രൂപമേ ഭജിക്കുന്നു ഞങ്ങൾ ചിദ്രൂപമേ ഭജിക്കുന്നു ഞങ്ങൾ
നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കർണാമൃതം ആദിനാരായണൻ അവതാരമാർന്ന നാരായണ ഗുരു ധ്യാനമന്ത്രം നാരായണ ഗുരു ധ്യാനമന്ത്രം
ദക്ഷിണമൂർത്തിക്കങ്ങത്തുള്ള ഗാംഭീര്യം വിഷ്ണുമൂർത്തിക്ക് തുല്യം പ്രഭയും ബ്രഹ്മദേവൻ തന്റെ പൂർണവാത്സല്യവും ബ്രഹ്മം ബഹുവിധം കാണുന്നപ്പോ ബ്രഹ്മം ബഹുവിധം കാണുന്നപ്പോ
നാരായണ രൂപം നയനാഭിരാമം നാരായണനാമം കർണാമൃതം ആദിനാരായണനവതാരമാർന്ന നാരായണ ഗുരു ധ്യാനമന്ത്രം നാരായണ ഗുരു ധ്യാനമന്ത്രം
ജ്ഞാനപ്രകാശവും ശിക്ഷ്യവാത്സല്യവും ജ്ഞാനമങ്ങേവർക്കും നൽകുകയും ആസനം ബന്ധിച്ചിരിക്കും നിരൂപം സായൂജ്യദായകം സർവമൂർത്താൽ സായൂജ്യദായകം സർവമൂർത്താൽ
നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കർണാമൃതം ആദിനാരായണൻ അവതാരമാർന്ന നാരായണ ഗുരു ധ്യാനമന്ത്രം നാരായണ ഗുരു ധ്യാനമന്ത്രം
ദേവാ ഭഗവാനെ കാരുണ്യകാതലെ ദേവാഭവൽകൃപ രക്ഷ നൽകും സത്യമാർഗത്തിനും നിത്യസുഖത്തിനും നിത്യനിരാമയ കൈതൊഴും നീ നിത്യനിരാമയ കൈതൊഴും നീ
നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കർണാമൃതം ആദിനാരായണൻ അവതാരമാർന്ന നാരായണ ഗുരു ധ്യാനമന്ത്രം നാരായണ ഗുരു ധ്യാനമന്ത്രം
ഞങ്ങൾ മറന്നാലും ഞങ്ങൾക്കുരക്ഷ നീ മംഗല്യമൂർത്തി അമീച്ചിടും നീ മംഗളം ഞങ്ങൾക്ക് നിത്യവും മംഗളം മംഗളം വന്നോ ഭവിച്ചിടണം മംഗളം വന്നോ ഭവിച്ചിടണം
നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കർണാമൃതം
ആദിനാരായണ അവതാരമാർന്ന നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണ രൂപം നയനാഭിരാമം നാരായണ നാമം കരുണാമൃതം ആദിനാരായണ അവതാരമാർന്ന നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണ ഗുരുധ്യാനമന്ത്രം നാരായണ ഗുരുധ്യാനമന്ത്രം
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
കേരളം ഇന്നോളവും ദർശിച്ച മഹാന്മാരെ ആരിലും സമുന്നതി നേടിയോ രാജാര്യനെ
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
ശാശ്വത സ്നേഹത്തിൻ്റെ വെണ്ണിലാവൊളി തൂവി ഈശ്വര സാക്ഷാത്കാരം സാധിച്ച ഗുരുവിനെ
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
സത്യ സംസ്കാരത്തിൻ വാരുളി വിതറിയ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ ഭാഗ്യനക്ഷത്രത്തിനെ
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
തുമ്പമൊക്കെയും നീക്കി ധർമ്മത്തെ രക്ഷിപ്പനായി ചെമ്പഴന്തിയിൽ വന്നു പിറന്ന ഭഗവാനെ
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
എന്തൊരു വേദിയാനം വരുത്തി ഗുരു തവ ചന്ദളിർക്കരങ്ങളി കേരള ചരിത്രത്തിൽ
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
താവക മനോരമ്യ പാവനസ്മരണൈ കേരളം അഭിമാന രോമാഞ്ചമണിയുന്നു
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
താമക മനോരമ്യ പാവന സ്മരണേ കേരളമഭിമാന രോമാഞ്ചമണിയുന്നു
വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ വന്ദിപ്പിൻ ഗുരുവിനെ വന്ദിപ്പിൻ രക്ഷകനെ വന്ദിപ്പിൻ നാരായണ മൂർത്തിയാം ഭഗവാനെ
ഗുരുദേവന്റെ പയൽവാരത്ത് കുടുംബത്തിൽ സന്താനവല്യായിരിക്കുന്ന കുട്ടിയമ്മ ആണ്ടിലൊരിക്കൽ ആഘോഷിക്കപ്പെടുന്ന ഓണാഘോഷ മഹോത്സവത്തിന്റെ തൃതീയ ദിനത്തിൽ, അതായത് മൂന്നാം ദിവസമായ ചതയ ദിനത്തിൽ ലോകത്തിന്റെ ധർമ്മസ്ഥിതി ഉയർന്ന സുരക്ഷിതമായ നില ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഇവിടെ ശ്രീനാരായണ ഗുരുദേവന്റെ വയൽവാരത്ത് വീട്ടിൽ കൊല്ലവർഷം 1032 ചിങ്ങമാസം ചതയം നക്ഷത്രത്തിൽ ജനിച്ചു. ഇപ്പോഴെല്ലാവരും അത് വിശ്വസിച്ചു പോരുന്നതാണെന്നാണ് ഗ്രന്ഥകാരന്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗുരുദേവൻ തന്നെ ഗുരുദേവന്റെ ഷഷ്ടിപൂർത്തി കൊണ്ട് ആഘോഷിക്കുന്ന സമയത്തിൽ നമ്മുടെ ഷഷ്ടിപൂർത്തി എന്നേ കഴിഞ്ഞുപോയി എന്ന് ഗുരു പറഞ്ഞിരുന്നതായി അറിയപ്പെടുന്നുണ്ട്. ഇതിൽ നിന്ന് കേട്ടിമക്കഴിവ് മാത്രം അവലംബമാക്കിക്കൊണ്ടൊരു സമയനിർണയമാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഷഷ്ടിപൂർത്തി കൊണ്ടാടുന്നവരുടെ പക്ഷത്തില് കൊണ്ടാടിയവരുടെ പക്ഷത്തിൽ ജനനം 1032 സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. തെളിവുകൾ ഇതിനായിട്ട് വേറെ ഒന്നും കെട്ടുവീഴിക്കാർക്ക് 1032 എന്നുള്ളതിന് ഇല്ല എന്നും ഗ്രന്ഥകാരൻ സമർപ്പിക്കുന്നു. അതിനും ഒരു മൂന്ന് പക്ഷം കൂടി ഉണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ സതീർത്ഥ്യനും പണ്ഡിതനുമായ ചെമ്പഴന്തി വേലുവൈദ്യൻ ശ്രീനാരായണ ഗുരുവിന്റെ ജനനം 1031 ചിങ്ങമാസത്തിലാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര വിശാരദനും ഗവേഷകരുമായ ചില ആധുനിക പണ്ഡിതന്മാർ 1030, 1031, 1032 ഈ മൂന്ന് വർഷങ്ങളുടെ ചിങ്ങമാസത്തിലെ ചതയൻ നാളുകളിൽ ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഇന്ന വരാൻ പോകുന്ന ലഗ്നത്തിന്റെ ഗ്രഹസ്ഥിതി പരിശോധിച്ചിട്ട് 1031 ചിങ്ങമാസം 14-ാം തീയതി ചിങ്ങൻ ലഗ്നത്തിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചതെന്ന് പ്രസ്താവിക്കുന്നുണ്ട്. പ്രസോഷ്ടായം കപിലവാസ്തുപൂര്യം മയാദചാര്യ പദമൂലദേശേ തമേവ ബാലേതി തദാഭിഭാഷേ ദിവി പ്രസന്നോ മരസിദ്ധസംഗ. കുട്ടിയമ്മ ഈ സമയത്ത് കുട്ടിയെ പ്രസവിച്ച സമയത്ത് ആകാശത്ത് നിലയുറപ്പിച്ചവരും സന്തുഷ്ടരുമായ ദേവന്മാരും സിദ്ധന്മാരും കപിലശാക്യപുരം ശാക്യദേശത്തെ തലസ്ഥാന നഗരമായ കപിലവസ്തു നഗരത്തിൽ ശുദ്ധോദന മഹാരാജാവിന്റെ ധർമ്മപത്നിയായിരിക്കുന്ന മായാദേവി ഏതൊരു ശിശുവിനെയാണോ പ്രസവിച്ചത്, അതുപോലെ അതിനുശേഷം കേരളത്തിൽ കാലടിയിൽ ശിവഗുരു പ്രസിദ്ധനായ ഇരുന്നൊരു നമ്പൂരി, അദ്ദേഹത്തിന്റെ ഭാര്യ ആര്യാന്തർജനം എപ്രകാരമാണോ ഒരു ശിശുവിനെ പ്രസവിച്ചത്, ആ ശിശുവിനെ തന്നെയാണ് ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരത്ത് വീട്ടിലെ മാടനാശാന്റെ ധർമ്മപത്നിയായിരിക്കുന്ന കുട്ടിയമ്മ ഇപ്പോൾ പ്രസവിച്ചതെന്ന് പറയുകയുണ്ടായി. ഇവിടെ ദേവന്മാരും എല്ലാവരും ആകാശത്ത് വന്ന് പുഷ്പവൃഷ്ടി ചൊരിഞ്ഞു നാരായണ ഗുരുദേവന്റെ അവതാരത്തിൽ എന്നാണ് പറയുന്നത്. ദതുൽഭവാനന്ദ കഥാനുവാദി വധൂജനേലുരവോ മനോജ്ഞ ന കേവലം തദ്ഗ്രഹേവകിന്തു സർവേഷു ദേശു വിസംപ്രവൃദ്ധ. വയൽവാരത്ത് വീട്ടിലെ കുട്ടിയമ്മ അസാധാരണമായ തേജസ്സും സൗന്ദര്യമുള്ള ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു എന്ന വാർത്ത തുടർന്ന് അറിയിക്കുകയും മനോഹരമായ സ്ത്രീജനങ്ങളുടെ കുരവയുടെ ശബ്ദം ആ വീട്ടിൽ മാത്രമല്ല ഉണ്ടായത്, പിന്നെയോ എല്ലാ വീട്ടിൽ നിന്നും ഉണ്ടായി എന്നാണ് പറയുന്നത്. ആൺകുട്ടികൾ ഇട്ടാൽ എന്തിടണം, കുരവിടണമെന്ന് പഴയ കാലത്ത് നിയമം. വയൽവാരത്തെ വീട്ടിൽ മാത്രമല്ല, അത് പിന്നെയും എല്ലാ വീട്ടിൽ നിന്നും ആ കുരവ ഉണ്ടാകുകയാണ്. മഹോത്സവാനന്ദ പരമ്പരായാം ലോകേ നിമഗ്നോ ജനനം പ്രഭൂതം ജാതേർഭ സർവജനാൻ പ്രവാ ആനന്ദൈക്യത്യമവിത്യവജോ. ജനങ്ങള് ഓണാഘോഷം നിമിത്തമുണ്ടായ സന്തോഷത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്നവരായാൽ ആ സമയത്ത് സംഭവിച്ച ജനനം എല്ലാ ജനങ്ങളുടെയും ഏറ്റവും ആനന്ദിപ്പിക്കുന്ന ഒന്നായി തീർന്നു. എല്ലാവരും സന്തോഷിച്ചിരിക്കുന്ന സമയത്ത്, മതി മറന്നിരിക്കുന്ന സമയത്ത്, ആരിലും ഭേദബുദ്ധിയില്ലാതെ എല്ലാവരും ഒരുപോലെ ഓണം ആഘോഷിക്കുന്ന സമയത്ത്, അന്നത്തെ കാലത്ത് ഓണാഘോഷം എന്ന് പറഞ്ഞ ഒരു ആഘോഷം തന്നെയാ. കാര്യം എന്താ, അതായത് എന്ത് വിറ്റും വേണമെങ്കിൽ എന്ത് വേണം, ഓണം ഉണ്ണണമെന്നായിരുന്നു കാര്യം. ദാരിദ്ര്യം നന്നായിട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ആഘോഷ പരിപാടിയായിരുന്നു ഓണം. ഇന്ന് ഓണാഘോഷം എന്ന് പറഞ്ഞാൽ വെറുതെയായി തീരും. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇന്ന് ദാരിദ്ര്യം എന്ന് പറയുന്നത് ആർക്കുമില്ല. അന്ന് ദാരിദ്ര്യത്തിന്റെ മുഖമുദ്രയായിരുന്നു കേരളത്തുകാരുടെ ജീവിതം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തൊട്ടുള്ള കാലഘട്ടത്തിലെ കഥകൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന വായിച്ചു നോക്കിയാൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കേരളത്തിന്റെ മുഖച്ഛായ നമുക്ക് കാണാൻ കഴിയും. കൂടുതലും ആഹരിച്ചിരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം മറ്റേ പിന്നെ തേങ്ങ, ഇത് ചേമ്പ്, അതുപോലെ തന്നെ ചക്ക തുടങ്ങിയിരിക്കുന്നതായിരുന്നു. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന, വിളഭൂമിയിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങളും മറ്റുള്ളവരും പഴവർഗ്ഗങ്ങളും കിഴങ്ങുകളും ഇവയൊക്കെയായിരുന്നു ഭക്ഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടവ എന്ന് നമുക്ക് മനസ്സിലാക്കിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കഴിച്ചിരുന്ന കാലഘട്ടത്തിലെ ദാരിദ്ര്യസ്ഥിതി എന്ന് പറയുന്നത് അന്നത്തെ ഓണാഘോഷം എത്രത്തോളം പ്രൗഢഗംഭീരമായിരിക്കും എന്നുള്ളത് ഈ അവസ്ഥ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചിന്തിക്കുവാൻ. കാര്യം അന്ന് ദാരിദ്ര്യം അനുഭവിക്കുന്നതിന്റെ വീട്ടിലും ഓണാഘോഷം ഗംഭീരമായിട്ട് കടം എടുത്തും ആഘോഷിച്ചിരുന്നു. അപ്പൊ അതൊരു സന്തോഷമാണ്. കാര്യം എന്താ, ഉദരം നിറയെ ഭക്ഷണം, അത് കൂടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്തവരും ഇളയവരും എല്ലാവരും കൂടെ കൂടിക്കൊണ്ട് തുമ്പപ്പൂക്കളിയും മറ്റു കളിയും എല്ലാം ആഘോഷങ്ങൾ, വീടുകളിലെല്ലാം തന്നെ പൂക്കൾ വിടുന്നത്, ഇങ്ങനെയൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് എല്ലാവിധ ചെറുത് തുടങ്ങി വലുത് വരെ നിറഞ്ഞു നിൽക്കുന്നത് ഒരു പുഷ്പം തൊട്ടുള്ള അത്തപ്പൂക്കളം തൊട്ടുള്ള എല്ലാ കളികളിലും അത്തും നിറഞ്ഞു നിൽക്കുന്നത് സന്തോഷാധിക്യം ഒന്ന് തന്നെയായിരുന്നു. ഇവിടെയും എല്ലാവരും സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ജാതേ ശിശു സർവദിശ പ്രസന്ന ബാധോഭവു മന്ദതരസുഗന്ധി വൈരം മിഥോ ജാതിഗതം വിഹായ ജജാര ശാന്തോ ഭുവി ജന്തുവർഗം. കുഞ്ഞ് കുട്ടി ജനിച്ച സമയത്ത് എല്ലാ ദിക്കുകളും പ്രസന്നമായി തീർന്നു, കാറ്റ് കൂടുതൽ മന്ദമായി തീർന്നു എന്ന് മാത്രമല്ല ആഹ്ലാദകരമായ സുഗന്ധത്തെ കൂടി മന്ദമാരുതൻ ഏറ്റുകൊണ്ടുവരികയായി. ഭൂലോകത്തെ ഉള്ള എല്ലാ ജീവികളും ജന്മം തൊട്ടുള്ള പരസ്പര ദോഷം വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞ് ശാന്തരായി സഞ്ചരിച്ചു. ഗുരുദേവന്റെ ജീവിതത്തിൽ ഗുരുദേവൻ ഒരു ചെറിയ എറുമ്പിനെ പോലും നോവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ഗുരുദേവന്റെ ജനന സമയത്ത് തന്നെ ഒരു ജീവികളും വൈര്യം മറന്നുകൊണ്ട് ആഹ്ലാദകത്വം നിറഞ്ഞു നിൽക്കുന്നതായി കണ്ടു. അർദ്ധരാത്രി സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജന്മം അവതാരം പറയുന്നതെങ്കിൽ ആ അർദ്ധരാത്രി സമയത്ത് മൂലഭാഗവത്തിൽ വേദവ്യാസൻ വളരെ സ്പഷ്ടമായി പ്രതിപാദിച്ചിരിക്കുന്നു, എല്ലാവർക്കും കംസനെ കൊണ്ടുള്ള ഭയം അതിശക്തമാണെങ്കിൽ കൂടിയും എന്തോ ഈ രാത്രിക്കൊരു പ്രത്യേകമായ ആഹ്ലാദകത്വം നൽകുന്നു. കള്ളന്മാർക്ക് മോഷ്ടിക്കാൻ പോയവരുപോലും മോഷണത്തെ മറന്നിട്ട് എന്തോ ഒന്ന് പിടിച്ചു വലിക്കുന്നത് പോലെ. അപ്പൊ അങ്ങനെ മോഷ്ടിക്കാൻ പോയ ആളുകൾ വെണ്ണയോ മറ്റോ എല്ലാം കവർന്നുകൊണ്ട് തിരിച്ചു വന്നുപോലെ ഭഗവാൻ കൃഷ്ണന്റെ ജനന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഒരു കേന്ദ്രബിന്ദുവിൽ ഉറപ്പിച്ചുകൊണ്ട് മൊത്തത്തെ നിയന്ത്രിക്കപ്പെടുമ്പോൾ ആ നിയന്ത്രണത്തിന്റെ ഫലമായി എല്ലാവരുടെയും ചിന്തകളും പ്രവൃത്തികളും ആരിലേക്ക് തിരിഞ്ഞു, ഭഗവാനിലേക്ക് തന്നെ തിരിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ചെമ്പഴന്തി ഗ്രാമത്തിൽ വന്നിരുന്ന ഈ ഗുരുദേവന്റെ ദിവ്യമായ ചരിതം കേൾക്കുമ്പോഴും തിരിച്ച് നിങ്ങൾ ചെല്ലി എത്തിച്ചേരുന്ന എവിടെ തന്നെയാണ്, നിങ്ങളുടെ സ്വഗേഹത്തിൽ തന്നെയാണ്, ആണോ അല്ലേ? അതിലുപരി നിങ്ങളിവിടെ വന്നിരിക്കുകയും നിങ്ങൾ തിരിച്ച് വീട്ടിൽ ചെന്നാലും നിങ്ങൾ എത്തിച്ചേരുന്നത് നിങ്ങളുടെ സ്വന്തം ആത്മാവിൽ തന്നെയാണ്. വരുന്നതും പോകുന്നതുമായ കർമ്മങ്ങളെ മാറ്റിവെച്ചാൽ നിങ്ങളിൽ നിരന്തരമായിട്ടൊരു ചൈതന്യവത്തായ ഒരു ആത്മപ്രതിബിംബമുണ്ട്. അത് വരികയും പോവുകയും ചെയ്യുന്നതിലുപരി അത് നിങ്ങളിൽ തന്നെ ലയിച്ചു ചേരുകയും ചെയ്യുന്നു. ഇവിടെ കുഞ്ഞ് ജനിച്ച സമയത്ത് എല്ലാവരിലും ആഹ്ലാദകത്വം തുടിക്കുന്ന ഒന്നുണ്ട്. എന്തോ ഒന്ന് ലോകത്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് വസ്തുതാപരമായി സമർത്ഥിക്കുമ്പോൾ ഈ കഥാസാഗരത്തിന്റെ ഏട് ഗുരുദേവൻ എന്ന് പറയുന്ന നാരായണനായിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ ദിവ്യ ചൈതന്യമാണ്. ആ ചൈതന്യമാണ് ഇവിടെ തുടിക്കുന്നത്. ആ ചൈതന്യമാണ് ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. ആ ശക്തി സ്രോതസ് വയൽവാരത്ത് വന്ന് ജനിക്കാനായത് ഈ നാട്ടിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഇന്നലകളിൽ ഉണ്ടായിരുന്നവരുടെയും നാളെ ഉണ്ടാകാൻ പോകുന്നവരുടെയും ഇനി വരാൻ നിന്നിരിക്കുന്നവരുടെയും സൗഭാഗ്യം തന്നെയാണ്. എല്ലാ ജീവികളും ജാതിമിത വൈരം വിഹായ ജന്മദോഷങ്ങളായിരിക്കുന്ന വൈരത്തെ മറന്നുകൊണ്ട് ജാതിദോഷത്തെ മറന്നുകൊണ്ട് സമ്മേളിച്ചു എന്നാണ് പറയുന്നത്. സുലക്ഷണം സൂര്യം ഇവജ്വലന്തം സുശാന്തമാനന്ദകരം കുമാരം സ്മരേനാനനം തത്ര സമീക്ഷവത്യാവന്തിരേ സുധി ഗൃഹാസ്തനാര്യ. പ്രസവമുറിയിൽ ശുശ്രൂഷയ്ക്കായിരുന്ന സ്ത്രീകൾ ആ ഗൃഹത്തിൽ ശോഭനങ്ങളായ മഹാപുരുഷ ലക്ഷണങ്ങളോടുകൂടിയ സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന പ്രസവകാലത്തെ ധാരണയും ശിശുസഹജമായ കരച്ചിലൊന്നും കൂടാത്ത ആകർഷകമായിരിക്കുന്ന ശാന്തമായ പ്രകൃതത്തോടുകൂടിയ അഴകും ആഭിയും കൊണ്ട് ആരെയും സന്തോഷിപ്പിക്കുന്നവനായ കുമാരം ശിശുവിനെ സമീക്ഷിക്കുക, ആ കുഞ്ഞിന്റെ വൈശിഷ്ട്യത്തെ ഗ്രഹിക്കുമാറു നോക്കിയിട്ട് ഭക്യാഭവന്തിരി. അവിടെ ഉണ്ടായിരുന്ന ആയ സ്ത്രീകൾ അത്ഭുതത്തോടുകൂടി ഈ കുട്ടിയെ നമസ്കരിച്ചു പോയി. എന്താ കാര്യം? ജനിച്ചു പിറന്നാൽ കരയാത്ത കുട്ടികളുണ്ടോ? എന്താ കാര്യം? കരയേണ്ടവനായിട്ട് വന്ന് ജനിച്ചതല്ല നാരായണ ഗുരുദേവൻ. പലരുടെയും കണ്ണീരൊപ്പുന്ന, കണ്ണീരൊപ്പാൻ വേണ്ടി അവരിലിടയിലേക്ക് ചരിച്ച മഹാപുരുഷനാണ് നാരായണ ഗുരുദേവൻ. മറ്റു മഹാപുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തത, ഗുരുദേവൻ അരിയപ്പുറത്തോ അല്ലെങ്കിൽ മരുത്വാമലയിലോ അല്ലെങ്കിൽ ശിവഗിരിയിലോ മാത്രം ഒതുങ്ങിയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഗുരുദേവനെ ഗൃഹഗൃഹാന്തരം ഓരോ വീട്ടിലും ചെന്ന് അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ എല്ലാം മാറ്റിമറിച്ചുകൊണ്ട് തന്റെ തപശക്തി, അതുകൊണ്ടാ കുമാരനാശാൻ എഴുതിയ അന്യർക്ക് ഗുണം ചെയ്യുവതിന് ആയുസ്സും വപസ്സും തപസ്സും ബലി ചെയ്തു. ഇങ്ങനെയൊരു മഹാഗുരുവിനെ കണ്ടെത്തുക അസാധ്യമാണ്. കാര്യമെന്താ? തപശക്തി കൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയവർക്ക് ധക്വാ ജ്ഞാനാജ്ഞന സർവം ഉദ്ദിശ്യ ജഗതാം ഹിതം, ജ്ഞാനമാണ് അഗ്നി കൊണ്ട് സർവകർമ്മങ്ങളെയും ദഹിപ്പിച്ച മഹാപുരുഷന്മാര്, അവർക്കിനി യാതൊന്നും ചെയ്യുവാനില്ല. എന്നിട്ടും അവര് ലോകത്തിന്റെ കണ്ണീരൊപ്പാനായിട്ട് സ്വമേധയായി ഇറങ്ങിത്തിരിക്കുന്നെങ്കിൽ ഇത് സാക്ഷാൽ വിഷ്ണു ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ. പഴയകാലത്തൊരു പരീക്ഷണം നടന്നു. ഭൃഗുമഹർഷിയാണ് ആ പരീക്ഷണം നടത്തിയത്. ബ്രഹ്മാവാണോ ശിവനാണോ വിഷ്ണുവാണോ ശ്രേഷ്ഠരെന്നറിയണം. ബ്രഹ്മാവിന്റെ അരികിൽ ചെന്നപ്പോൾ ബ്രഹ്മാവിന്റെ അടുത്ത് കയറിയിരുന്നു ഭൃഗുമഹർഷി. സപ്ത ഋഷിമാരുകൂടി എടുത്ത തീരുമാനമാണ് ത്രിമൂർത്തികൾ വെച്ച് ആരാണ് ശ്രേഷ്ഠരെന്നറിയ. ചെന്നു ബ്രഹ്മാവിന്റെ അരികിൽ കയറിയിരുന്നു ഭൃഗു. പെട്ടെന്ന് തന്നെ ചെവിക്ക് പിടിച്ച് ഒറ്റ ഏറെറിഞ്ഞ് പോയി താഴെ ഇരിക്കടാന്ന് പറഞ്ഞു. എന്റെ അരികിലിരിക്കാൻ നിനക്കെന്താ യോഗ്യമെന്ന് ചോദിച്ചു പ്രകോപിതനായി. അവിടുന്ന് നേരെ ചെന്ന് ശിവന്റെ അടുക്കെ ചെന്ന് പാർവതിയും മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ശിവനെ കണ്ടിട്ട് പരിഹസിച്ചു. പരിഹസിച്ചോ പറഞ്ഞ് മേലാൽ ഈ വഴിക്ക് നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ശാസിച്ചു വിട്ടു. നേരെ വൈകുണ്ഠത്തിലേക്കാണ് ഭൃഗു ചെന്നത്. അവിടെ ചെന്നപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ് വിഷ്ണു ഭഗവാൻ. കാലു വലത് കാലു കൊണ്ട് നെഞ്ച താഞ്ഞൊരു ചവിട്ടി ചവിട്ടി ഉണർന്നു. ഭഗവാൻ ഉണർന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഭൃഗുമഹർഷിയോ കാലു പിടിച്ച് തിരുമിക്കൊടുത്തു. ഉടനെ തന്നെ ഭൃഗുമഹർഷി പറഞ്ഞു, ഇങ്ങനെ സപ്ത ഋഷിമാര് ചേർന്ന് ഒരു പരീക്ഷണം നടത്തി, അതിൽ അങ്ങ് ജയിച്ചു. അതുകൊണ്ട് എന്റെ കാല് പതിഞ്ഞടം ശ്രീവത്സമായി തീരട്ടെ. അങ്ങനെ ശ്രീവത്സം എന്ന് പറഞ്ഞ ദിവ്യമായ ആഭരണം ധരിച്ചു ശ്രീവത്സാംഗിത വക്ഷസനായി ആര്? വിഷ്ണു ഭഗവാൻ. തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ ബ്രഹ്മാവോ ശിവനോ കോപിച്ചാലും അതിന്റെ സന്തുലിതാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിവിശേഷമായി ഭാഗവതം വരച്ചു കാണിക്കുന്നു വിഷ്ണു ഭഗവാനെ. ഇതോടെ തന്നെ നമുക്ക് ഉപവീക്കാം നാരായണ ഗുരുദേവനെയും. ഗുരുദേവന് ഒരിക്കലും കോപം വന്നിട്ടില്ല. കോപിക്കുന്ന ആളുകളെ കൂടി സൗമ്യനാക്കാനും കഴിഞ്ഞിരുന്നു ഗുരുദേവന്റെ സാന്നിധ്യം. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെന്ന് പാടി ജാതിയെയും മതത്തെയും ദൈവത്തെയും നിന്ദിച്ചുകൊണ്ട് നിരീശ്വരവാദത്തിന്റെ കൊടുമുടി കയറി വന്ന സഹോദരൻ അയ്യപ്പൻ പോലും താഴെ ഇറങ്ങി നിന്ന് അല്ലയോ ഭഗവാനെ എന്ന് വിളിച്ച് ഗുരുദേവപാദത്തിൽ നമസ്കരിച്ചത് അതുകൊണ്ടാണ്. ജീവകാരുണ്യ കൃതി എഴുതി പ്രസിദ്ധീകരിച്ച് ഞാൻ നാരായണ ഗുരു എന്ന് പ്രസിദ്ധനാകുകയല്ല ഗുരു ചെയ്ത്, ജീവകാരുണ്യത്തിൽ എഴുതിയത് മുഴുവൻ ഗുരുവിന്റെ ജീവചരിതമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ പാവനമായിട്ടും പാടാനോ സ്തുതിക്കാനോ കഴിയുന്ന ദിവ്യചരിതമാണ് നാരായണ ഗുരുദേവന്റേതെന്ന് പറയാൻ. ഒരു എറുമ്പിനെ പോലും നോവിക്കരുതെന്നുള്ള ഗുരുദേവന്റെ ചിന്ത എല്ലാ കാലത്തിലും എപ്പോഴും അത് പ്രവൃത്തിയിലുണ്ടായിരുന്നു. ജാതി ചിന്ത വിട്ടു എന്ന് പറഞ്ഞാൽ അത് വിട്ടു തന്നെ ഗുരു ഇരുന്നിരുന്നു. അല്ലാണ്ട് ജാതിയെ എഴുതി ഒപ്പിടുകയല്ല. ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ മുതിർന്ന സമുദായത്തിലെ ശ്രേഷ്ഠരായ വ്യക്തികൾ പോലും ഗുരുദേവന്റെ അരിയിൽ അന്നത്തെ കാലത്ത് വന്ന് നമിക്കുമ്പോൾ, ഗുരുവിന്റെ പാവനമായ ചരിതത്തെ അവർ പ്രകീർത്തിക്കുമ്പോൾ, ചൈതന്യാനുസ്വാമി എഴുതിയ ഗുരുപുഷ്പാഞ്ജലി എന്ന് നമ്മൾ ഏറ്റുപാടുമ്പോൾ, അത് എഴുതി ഗുരുദേവന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ, ഇതെല്ലാം നമ്മൾ കാണേണ്ടത് ഗുരുവിന്റെ മഹത്വം അറിഞ്ഞ എത്രയോ സാരഥികൾ ഗുരുദേവനോടൊപ്പം ഉണ്ടായിരുന്നു. അവരൊക്കെ തന്നെ ഗുരുദേവന്റെ സന്ദേശങ്ങൾ ഏറ്റുപാടി നമ്മുടെ നാടിനെ എത്രയധികം മാറ്റിമറിച്ചു, എത്രയധികം ആളുകളുടെ ഉള്ളിലാണ് ചലനം സൃഷ്ടിച്ചത്. പക്ഷെ ഇപ്പോൾ നമ്മൾ അവരുടെ പ്രവർത്തനത്തിൽ നിന്നെല്ലാം മന്ദീഭവിച്ചു. നമുക്കൊരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ മാറി. നമ്മൾ എവിടെയാണെന്ന് പോലും നമുക്കാർക്കും ഇന്നൊരു സുബോധ്യമില്ലാണ്ടായി. നമ്മുടെ കർമ്മമാർഗം ആകെ വഴിപിഴച്ചുപോയി. കർമ്മത്തിൽ ഗുരുവില്ലാത്ത കേവലമായ കർമ്മമായി മാത്രം അവശേഷിക്കുന്നു. അവിടെയാണ് ശ്രീനാരായണ വിജയം എന്ന് പറയുന്ന സംസ്കൃത മഹാകാവ്യത്തിന്റെ പ്രസക്തിയും എന്ന് പറഞ്ഞാൽ, ഈ മൂടുപടലങ്ങളെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് സൂചിനെ മറയ്ക്കുന്ന മേഘപടലങ്ങളെ കാറ്റ് വീശി അടയ്ക്കുന്ന പോലെ നാരായണ ഗുരുദേവന്റെ മഹച്ചരിതാമൃതത്തെ മഹച്ചരിതാമൃതമാകുന്ന കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ മനസ്സിലുണ്ടായിരിക്കുന്ന എല്ലാ കെട്ടുപാടുകളും മാഞ്ഞുപോയി സുശക്തമായ ഒരു മനസ്സ്, ദൃഢഗാംഭീര്യമുള്ളൊരു മനസ്സ്, ശക്തമായ കർമ്മബന്ധമുള്ളൊരു ജീവിതം വഴിതിരിച്ചുവിടുവാൻ ഈ പാവനചരിതത്തിന് സാധിക്കും. ഗുരു എന്ന് പറയുന്ന ശക്തിവിശേഷത്തിന്റെ മുമ്പിൽ നമിക്കാത്തവർക്ക് ദൈവത്തിന്റെ ശക്തിവിശേഷത്തെ അറിയാൻ കഴിയില്ല എന്ന് അടിവരയോടുകൂടി പറയുന്നു. ഗുരുവും ദൈവവും ചിന്തിക്കുകയാണെങ്കിൽ രണ്ടല്ല, ഒന്നു തന്നെയാണ്. രാമചരിതമാനസം ഹിന്ദിയിൽ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ്. അതെഴുതിയ രാമചരിതമാനസത്തിന്റെ തുളസിദാസ് ചോദിച്ചു, ദൈവം സ്വമേധയാ ചെന്ന് തുളസിദാസിനോട് ചോദിച്ചു, ഇത്രയും മഹത്തായൊരു കാവ്യം എഴുതിയ അങ്ങയോട് എനിക്കൊരു സംശയം. ഗുരുവിനെയും ദൈവത്തെ ഒരുപോലെ പ്രകീർത്തിക്കുന്ന അങ്ങിന്റെ മുമ്പിൽ ഗുരുവും ദൈവവും ഒരുമിച്ചു വന്നാൽ ആദ്യം അങ്ങ് ആരെയെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. രാമനെക്കുറിച്ച് സ്തുതിക്കാത്ത നാവല്ല, രാമനെ എത്ര സ്തുതിക്കാവോ അത്രയും സ്തുതിക്കുന്ന ഒരു ഗ്രന്ഥമാണ് രാമചരിത മാനസം. ഇന്ത്യക്കാരുടെ ഇടയ്ക്ക് മതി മറന്ന് അവർ ചൊല്ലിക്കൊള്ളുന്ന ഉപ ചൊല്ലുകളാണ് രാമചരിത മാനസത്തിലെ. ഉടനെ രാമചരിത മാനസത്തിന്റെ കർത്താവായുള്ള തുളസിദാസ് അദ്ദേഹത്തോട് പറഞ്ഞു, എന്താ ഞാൻ ആദ്യം സ്വീകരിക്കുന്നത് എന്റെ ഗുരുവാ, ഗുരു ഉണ്ടായിട്ടാണ് എനിക്ക് ദൈവം ഉണ്ടായത്. ഗുരുവാണ് എന്നിലെ എല്ലാവിധ അഴുക്കുചാലുകളെയും കളഞ്ഞ് പരിശുദ്ധമാക്കിയത്. ആ ഗുരുവിനെ കണ്ടാണ് എനിക്ക് എന്ത് കാണാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ആദ്യം കാണേണ്ടത് ഗുരുവിന്റെ രൂപമാണ്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന ഈ ഗ്രന്ഥം പരിഭാവനവും നമ്മുടെ ജീവിതത്തെ ഒരു മാറ്റം വരുത്തുവാൻ ഉപയുക്തവുമായതുമാണ്. മാറ്റം വരുത്താത്ത ജീവിതം വെറും പുഴുക്കളെ പോലെ ചത്തുജീവിക്കുക എന്നല്ലാണ്ട് യാതൊരു പ്രയോജനമില്ല. പുഴുക്കളും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. പക്ഷെ മനുഷ്യൻ മനനചിന്തനമുള്ളവരാണ്, വിചാരശീലരാണ്. അവരുടെ കർമ്മത്തെ മാറ്റാൻ അവർക്ക് ചിന്തനം കൊണ്ട് സാധിക്കും. ആ ചിന്താധാരയാണ് ഇവിടെ തുരി ഉരുത്തിരിയുന്ന ഗുരുദേവന്റെ പാവനമായ ഈ ചരിതം. അതാണ് അടുത്ത ശ്ലോകത്തിലൂടെ പറയാം. പ്രസൂതി കാലക്രമതോ വിമുക്ത മാതാശിശും മഞ്ചുളക്കോമളാംഗം ധാത്രീ ജനസ്ഥൈ പരിചര്യമാണം സമീക്ഷ്യമേനേ സഫലം ജസ്വജന്മ. പ്രസവ സമയത്തുണ്ടായ വൈവശ്യത്തിൽ നിന്ന് വിമുക്തി നേടിയ മാതാവായിരിക്കുന്ന കുട്ടിയമ്മ ആകർഷങ്ങളും സുന്ദരങ്ങളും മൃദംഗങ്ങളുമായ ശരീരാവയവങ്ങളോടുകൂടിയവളും ആ സൂര്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്ന ശിശുപരിഷ്ണതി സമർത്ഥകളുമായ ധാത്രിമാരാൽ പരിചരിക്കപ്പെട്ടവളുമായ ആ കുട്ടിയമ്മ താൻ പ്രസവിച്ച ആ കുഞ്ഞിനെ ദേവിയുടെ അനുഗ്രഹവചനത്തിന്റെയും സ്വന്തം അനുഭവത്തിന്റെയും വൈദിക്ഷ്യത്തിന്റെയും വെളിച്ചത്തിൽ നല്ലവണ്ണം നോക്കി അറിഞ്ഞിട്ട് ഈശ്വരാംശ സംബൂതനായ ലോകമഹാഗുരുവിന്റെ അമ്മയാകാൻ കഴിഞ്ഞയിലുള്ള പുണ്യകരവും യശസ്കരവും പൂജനീയവുമായ ഒരു സ്ഥാനം നേടിയിരിക്കുന്ന തന്റെ ജന്മം സഫലമായിരിക്കുന്നു എന്ന് വിചാരിച്ചു. തന്റെ ജന്മം സഫലമായി, യശസ്കരമായി, തന്റെ ജന്മത്തിനിനി പൂജനീയമായ ഒരു സ്ഥാനം നേടാൻ വേറെ ഒന്നുമില്ല എന്ന് ആരാണ് ആ പുണ്യവതിയായ ഗുരുദേവന്റെ അമ്മ, ദുർഗാദേവിയുടെ ഭക്തയായ അമ്മ വിചാരിച്ചു. സ്വക്ഷേമകൃതീരകരതോ ഗുലസ്മിൻ പുത്രോ വിശിഷ്ട സമഭൂതി തീമാം വാർത്താം ഗൃഹീത്വ സകലോപി ലോകേ ഗ്രാമേ വസന്തത്ര സമാജഗാമ. ആ ചെമ്പഴന്തി ഗ്രാമത്തിൽ വസിച്ചിരുന്ന എല്ലാ ജനങ്ങളും, വൈദ്യന്മാര്, ആശാന്മാര്, മണക്കിലക്ഷേത്രത്തിലെ പൂജകന്മാര് എന്ന നിലകളിൽ ക്ഷേമത്തിൽ മാത്രം തൽപരായി കഴിയുന്ന എല്ലാവരും വയൽവാരത്തെ വീട്ടിൽ അസാധാരണമായ സൌന്ദര്യവും തേജസ്സും ഉള്ളവനും മഹാപുരുഷ ലക്ഷണങ്ങളൊത്തവനും കരച്ചിൽ മുതലായ പ്രസവകാല ചേഷ്ടകളില്ലാത്തവനുമായി ജനിച്ചിരിക്കുന്ന ഈ വാർത്തയെ കേട്ടിട്ട് ആ വീട്ടിലേക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണാനും നമസ്കരിക്കാനും ഓടിയെത്തിച്ചേർന്നു. ജനിച്ചപ്പോഴേ കരയാത്ത കുഞ്ഞു, ശാന്തചിത്തനായ കുഞ്ഞു, ആ കുഞ്ഞിനെ ഒന്ന് കാണണം. നോക്കുക, ഒരു കാലത്ത് പോലും ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല നാരായണ ഗുരുദേവൻ എന്നുള്ളതാണ്. ജ്യോതിർവിദോ ജന്മ മുഹൂർത്തനിഷ്ഠ ഗ്രഹസ്ഥിതിയും സാധുവിഭാവ്യവൃദ്ധ ജാതോ മഹാത്മഭുവനസ്യ മുഖ്യോ ഗുരുഭവിഷ്യത്യയം ഇത്യവോചൻ. വിദ്യ കൊണ്ട് വൃദ്ധന്മാരുണ്ട്, വയസ്സുകൊണ്ട് വൃദ്ധന്മാരുണ്ട്. അങ്ങനെ വിദ്യാവൃദ്ധന്മാരും വയസ്സുകൊണ്ട് വൃദ്ധന്മാരുമായിരിക്കുന്ന ജ്യോതിശാസ്ത്ര വിശാരദന്മാര് കുഞ്ഞിന്റെ ജനന മുഹൂർത്തിലെ ഗ്രഹങ്ങളുടെ നിലയെ വേണ്ടവണ്ണം കണക്കൂട്ടി ഗ്രഹിച്ചിട്ട് ജനിച്ച ഈ കുഞ്ഞ് മഹാത്മാവായും ലോകഗുരുവായും ഭവിക്കുമെന്ന് പ്രവചിക്കുകയുണ്ടായി. ഈ കുട്ടിയുടെ നവഗ്രഹങ്ങളുടെ ഉച്ചസ്ഥാനീയത്വം കണ്ടിട്ട് ഗ്രഹങ്ങളെല്ലാം ഒറ്റസ്ഥിതിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുഞ്ഞു ലോകത്തെല്ലാവർക്കും ആദരണീയനായ ഒരു മഹാഗുരുവായി തീരുമെന്ന് പറഞ്ഞു. ജാതക്രിയാം സാധുവിധായ മാടൻ ആചാര്യപിതാവുത്രവതാം വരോഭൂ ദാനാനി കൃത്വാ വിവിധാനി സർവസാമാന്യതാമവ സമാതുലോപി. മാടനാശാനാകുന്ന അച്ഛനും ജാതകർമ്മം വഴി പോലെ നടത്തിയിട്ട് സൽപുത്രന്മാരിൽ അഗ്രേസനായിരിക്കുന്ന കൃഷ്ണം വൈദ്യൻ എന്ന് പറയുന്ന അമ്മാവൻ ദാനങ്ങളും നാനാപ്രകാരത്തിലുള്ള കർമ്മങ്ങളും ചെയ്തിട്ട് സർവജനങ്ങളാലും ബഹുമാനിപ്പിക്കപ്പെട്ടവനെന്ന നിലയിൽ കൈവരിച്ചു. ഏകാദശേഗ്നിപ്രിയനന്ദനസ്യ ചകാര നാരായണ നാമതാത രൂപം ഗൃഹീത്വാ ലഘിതസ്യ നാണു നാംനാമിതം ബന്ധുജനോ ബിഹ്യജുഹാവ. അച്ഛനായ മാടനാശാൻ ഏകാദശേ അഗ്നി പതിനൊന്നാം ദിവസം പകല് പ്രിയനന്ദനസ്യ തന്റെ ഓമനക്കുഞ്ഞിന്റെ ഓമനക്കുഞ്ഞിന് നാരായണ നാമചകാര നാരായണൻ ശ്രീ നാരായണൻ എന്നുള്ള പേര് നാമകരണം ചെയ്തു. ബന്ധുജന ബന്ധുജനങ്ങൾ തസ്യ ലഭിരൂപം ഗ്രഹീത്വ നാരായണൻ എന്ന പേരിന്റെ സംക്ഷിപ്ത രൂപം സ്വീകരിച്ചിട്ട് തം ആ കുഞ്ഞിനെ നാണു നാംനാവി നാണു എന്ന രൂപം പേരുകൊണ്ട് ജുഹാവ വിളിച്ചു. ഓണക്കാലത്തെ പ്രകീർത്തിക്കുന്നു. മലയാളം എന്ന് കേൾക്കാം.
ഇത്രയും പറഞ്ഞിട്ടു പൈങ്കിളിതാനും പിന്നെ ചിത്ത കൗതുകത്തോടു പറഞ്ഞു കഥാബാക്കി സത്വരം സകലത്തിന്നാധാരഭൂതനായ സത്വമൂർത്തിയാമാദിനാരായണൻ മഹാത്മാവ് അവനീതലത്തിലെ ദുരാചാരം മാറ്റാനും അവനും ലോകത്തിനു വരുത്തുമതിനായി അകതാർ ഭക്തി കൊണ്ട് നിറഞ്ഞിട്ടുള്ളതായ അമലാശയനാകും മാടനാശാന്റെ ഗേഹെ അവനും വധുവായ കുട്ടിയമ്മയ്ക്കുമൊരു സുതനായ താം പിന്നെ സ്വധാമത്തിങ്കൽ തന്നെ ഓണമാം കാലം വന്ന പുരത്തിൽ എല്ലാടവും മണുങ്ങൾക്കെല്ലാവർക്കും തിരക്കു തന്നെ സദാ മുറ്റത്തും പറമ്പിലും തളങ്ങൾ തോറും പിന്നെ മുക്തന്മാരെയും ചേർക്കും നൽപുഷ്പനിരയായി പുഷ്പത്താൽ ഒരു കൂട്ടർ ഓണത്തപ്പനെ തന്നെ പുഞ്ചിരിയോടുകൂടി ഉണ്ടാക്കി വയ്ക്കുന്നിത് പുഷ്പപൂരിതമായ കുളങ്ങൾ പലർക്കുണ്ട് പുഷ്പോദ്യാനവും പോലിത് ഗൃഹങ്ങളൊക്കെയും ജാതിഭേദചിന്തയെല്ലാമേ വെടിഞ്ഞിട്ട് ജാതമോദേന ജനം സൊല്ലാസം കളിക്കുന്നു അങ്കനാമണികളും ബാലികക്കൂട്ടങ്ങളും അനങ്കാശയാക്കും ചേർക്കുന്ന മട്ടിൽ തന്നെ വസ്ത്രധാരണത്താലും വാഗ്വിലാസങ്ങളാലും വക്രങ്ങൾ ശോഭയായിത്തീരും കാണുന്നവർക്കാർക്കും തിരുവാതിരക്കളി തിമിർത്തു നടക്കുന്നു തിരുമേനിയായുള്ള ദേവന്റെ വരവിനായി കിളിയായി കളിക്കുന്നു ബാലന്മാരോരിടത്ത് പുലിയായി തുള്ളിച്ചാടിയോടുന്നു മറുഭാഗെ വിജയധ്വനി മൂലമൂലകം സന്തുഷ്ടം താൻ വിൽമേള ഒരു ദിക്കിൽ വശമോഹനം തന്നെ പേരിന്നു പുകൾപ്പെറ്റ പുരാണപാരായണം പാലിലെല്ലാടവും മേന്മയായി നടക്കുന്നു താൻ പ്രായമായവർ താനും തരുണീമണികളും ബാലന്മാർ ഓടകൾ യുവാക്കൾ മറ്റുള്ളവരും ദേവാലയങ്ങൾ മറ്റു പുണ്യസങ്കേതങ്ങളിൽ ദേവപൂജകളൊക്കെ ദർശിക്കുന്നു കൗതുകാൽ പേരാന്നുത്സവത്തിനാൽ പാരെല്ലാം ആനന്ദം താൻ പേശലതകളില്ല നാവിന്നിതു ചൊല്ലാൻ താൻ കേരളം പണ്ടുവാ മാവേലി തന്നെ മേളമാർന്നുള്ളവരതിൻ തുടക്കം താനിത മാലോകർ വാഴ്ത്തിപ്പാടി നാടിനെ മൂടിക്കൂട്ടും മാവേലി മന്നനത് സർവവും ഗ്രഹിക്കുന്നു നെന്മണിക്കുനകളും വൈക്കോ തൻ തുറുക്കളും പൊന്മണിക്കേ എതിർപ്പുണ്ടാം മട്ടിലുണ്ടെല്ലാടവും കേരമാം വൃക്ഷങ്ങളും നൽപ്പച്ച കൂട തീർത്ത കേരളോത്സവത്തിന് മാറ്റുകൂട്ടുന്നു നിത്യം മാരുതൻ മന്ദം മന്ദം പൂമണം പരത്തുന്നു മാഗന്ധമന്ദാരങ്ങൾ പൂകൾ ഉതിർക്കുന്നു മാരിവില്ലിനെ വെല്ലും ശോഭയല്ലാടവും മാനസോല്ലാസത്തിന് മറ്റു വല്ലതും വേണോ പൂവുകൾ നിരത്തിയ വർണ്ണാഭവുണ്ട നല്ല പൂഞ്ചേല ചുറ്റി വർണ്ണ സുന്ദരി കേളാരാർവി പുരണം പൂവണം സംസ്വാദിച്ച് പൂമ്പാറ്റകൾ പറന്നിട്ട് ആവോളം തേൻ കുടിച്ചു മോദമായി ലസിക്കുന്നു വെൺമേഘമായിടുന്ന നല്ലിമാനത്തിലേറെ വിണ്ണവർ മുനിമാരും തോഷിച്ചു വിഹായത്തിൽ പ്രകൃതീശ്വരൻ താനും ഈ മുഹൂർത്തത്തിൽ നന്നായി പ്രാകൃതന്മായതൊക്കെ മാറ്റി സന്തുഷ്ടയായി കിളിയാം കളിത്തത്ത താനും എന്നരികത്തായി പുളകമാർന്നിരും സന്തതം പാടിത്തന്നു വിശ്വദേവതകളും സന്തുഷ്ടരായ നേരം വിശ്വമോഹനമായ വേദങ്ങൾ ഗാനം ചെയ്തു ഈ ബോധാധിപനോടും ചേർന്നിട്ടു ദേവഗണം വിധിമോദേന സ്തുതിപാഠങ്ങൾ പാടിയിടുന്നു ഇവിധം ലോകമെല്ലാം സന്തോഷത്തിമിർപ്പായി അവിധം എന്നാകിലും വയൽവാരേ അതനില്ല കുട്ടിയമ്മയ്ക്കു ഏറ്റു ക്ഷീണമൻ അന്നുള്ളതും കുറ്റമിറ്ററിവുള്ള വൈദ്യനാം കൃഷ്ണൻ താനും ചെറ്റുമേ വൈകാതെ താൻ ചേട്ടനോടാലോചിച്ച് കുട്ടിയാം ഭാഗിനി ഭാഗിനിക്കുള്ള ശുശ്രൂഷയിൽ കാട്ടിയിലാലംഭാവും വേണ്ടതുക്കയും ചെയ്യും ഔഷധ സേവയിലും ദേവീ ഭജനത്തിലും ഔത്സുഖ്യം കുറയാതെ വാണിതു കുട്ടിയമ്മ ഇക്കണക്കിന് തന്നെ രണ്ടു മൂന്നു നാളോണം കഴിഞ്ഞത്ര വന്നിതു ചതയം നക്ഷത്രം താൻ മാനവരെല്ലാം ചേർന്നു മേളിക്കും സുദിനത്തിൽ മാന്യനാം ഗുരുദേവൻ തൻ അവതാരത്തിനും പേരാണ ചതയം നാൾ ചിറക്കുന്നത് നേരം ലോകൈക വന്ദ്യനാം കുമാരനെ കാഴ്ചവയ്ക്കാൻ ലോകനായകൻ ദിനകരൻ ചെങ്കതിർത്തൂകി ലോകമാകവേ പ്രഭാപൂരമതാക്കിക്കൊണ്ട് അർക്കനും പിറന്നിത പൂർവതിക്കിൽ അങ്ങപ്പോൾ അർഭകന്താനും പിറന്നേടിനാൻ വയൽവാരെ അദ്ദിനമാഹാത്മ്യങ്ങൾ പാടിക്കൊണ്ടനു ദിനം ഉൾക്കുതുകേന പക്ഷിവൃന്ദം മംഗളം പാടി മണയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നപ്പോൾ മംഗളാരവം മധുനാശങ്കനാദം ധനിച്ച് ശുഭപ്രദം പൊൻകട്ടതന്റെ ശോഭഹനിക്കും ബാലശോവന്നിൻ ചിങ്ങപ്പുലരിക്ക് മാറ്റുകൂട്ടിയിടുന്നു യാദവകുലത്തിങ്കൽ കാരാഗ്രഹവാസിയായി യാദവേന്ദ്രൻ കൃഷ്ണൻ പോൽ ശിശുവും പിറന്നതാം ലോകമാരാധ്യൻ ക്രിസ്തുദേവൻ പിറന്നതുപോലും ലോകനന്മ വരുത്താൻ കാലിത്തൊഴുത്തതിലും ദേവനം ഗുരുവിന്റെ അവതാരം നിനച്ചാലോലമേഞ്ഞതാം കുളിലാണെന്നതുമാത്രം താൻ ഭാര്യയും കഴുക്കോലും വളരെ പഴക്കം താൻ വാരണത്തിന്റെ കാന്തിധൂമം തട്ടുകയാൽ വന്നു കാറൊളിക്കും മായം കൊണ്ടുള്ളതല്ല ഭിത്തി താൻ താരുണ്യം വളരുന്ന തരുണീമണികളും കരികൊണ്ടൊക്കെ തേച്ചുമിരിക്കിയിരിക്കുന്നു കരിതാനതെങ്കിലും കരവിരുതാൽ തന്നെ അകതാർ കുളിർപ്പിക്കും ആർക്കുമേനി സംശയം വായുവും വെളിച്ചവും വേണ്ട പോൽ കടക്കില്ല വാതായനങ്ങൾ വേണ്ട വണ്ണമില്ല ഏഹത്തിനും എത്രയും ചെറുതായ മുറികൾ മൂന്നുണ്ടെങ്കും എത്രയും ശോഭായ മാനമളതിൻ ചുറ്റിലും ജഗത്തിൻ മഹാതേജസ്സായുള്ള ഗുരുവിന്റെ ജന്മഗേഹമാണിതിൻ ദീപമം ഭവാനിൻ ലോകത്തിൻ വിളക്കായി ജ്ഞാനഭാനുവായുള്ള ലോകൈകവന്ദ്യം ഭവാൻ വിജയിച്ചാലും ചിരം. കൊല്ലവർഷത്തിലൊന്നും 30,000 കൊണ്ടെഴുന്നതാം വർഷേ ചിങ്ങം തൻ നടുവിലായി 10 4 ചേർന്ന ദിനത്തിൽ ചതയം നാൾ കൂജമാം ഭാരമല്ലോ ഗുരുതഞ്ജനനും താൻ കൊതുകാൽ ചിഹ്നം രാശി മംഗലം വളർത്തുന്നു പ്രകൃതീശ്വരി താൻ അനുഗ്രഹം ചൊരിഞ്ഞെന്നാൾ പ്രസന്നമായി തന്നെ ഭൂലോകം വർത്തിച്ചെന്ന് വിശ്വവിഖ്യാതനാകും ഗുരുവിൻ ജന്മകാലം വിഖ്യാതമായിട്ടുള്ള ഗണിതശാസ്ത്രത്തിനാൽ ഗണിച്ച നേരത്തുള്ള ഗ്രഹങ്ങൾ തന്റെ സ്ഥിതി വരിയിൽ പറഞ്ഞിടാം കേട്ടുകൊള്ളുകയെന്ന് പറഞ്ഞ് കിളിതാനും ചെന്നതാം ചരിതം ഞാൻ പരമാർത്ഥമായി തന്നെ കുറിക്കുന്നിവിടത്തിൽ വിഖ്യാതമായിടുന്ന ഗജകേസരിയോഗം വിഖ്യാതമാകും വണ്ണം പറയാം അർഭകനും ആരോഗദൃഢഗാത്രൻ സപ്തമുവാൻ ഗുണവൃദ്ധൻ അമ്പുതി കടന്നിവൻ ഖ്യാതിയേറും മൂനം ഹരിതൻ സ്വനക്ഷേത്രം മൂലക്ഷേത്രം എന്നിവയും അരിയ ജന്മസ്ഥലത്തിങ്കല്ലാസ സവിതാവും കന്നിയിൽ വാഴുന്നിത ശുക്രനാകയാലേറ്റം ഖിന്നതയില്ല നിഗുണയോഗമേറ്റമുണ്ട് വിദ്യാവിശ്രുതനാകും ഈ ബാലൻ ക്ഷമാൽ തന്നെ വിശ്വവിഖ്യാത ജ്ഞാന ചെപ്പാണിപ്പുമാനെന്നും ശ്രീകണ്ഠയോഗമുള്ളതെത്രയും ശുഭപ്രദം ശീകരമാക്കി തന്നെ സർവരും നടത്തിയിടും വിശുദ്ധ തപസ്യാം ധർമ്മസ്ഥാപനകർത്താ വിശ്വം വിട്ടെന്നാകിലും കീർത്തി വർദ്ധിച്ചു വരും സാഹിത്യാദികൾ കലാവാസനകൾ കിവന്താനും സഹസാ ഗുരുവാകും സകല ജനങ്ങൾക്കും സാരസ്വതാക്യ യോഗം വർദ്ധിച്ചതായിട്ടുണ്ടു സാരമാം വാക്യാൽ ഇവനാരെയും അമർത്തിയിടും കളത്രസ്ഥാനത്തിങ്കൽ കേസരി യോഗമുണ്ട് കളത്ര ചിന്തയിൽ നീചനാം ചൊവ്വയുണ്ട് ഏഴിലായി നോക്കുന്നുണ്ടതിനാൽ പരകവീയകാരകാരകഗ്രസ്തനായി ശുക്രനു നീചസ്ഥിതി മാരകമായി തന്നെ ഉണ്ടിതതിനാലെ മംഗല്യം വരിക്കയില്ലിപ്പുമാൻ ബ്രഹ്മവ്രതൻ മംഗളാത്മകനായി വാണിയിടും സുനിശ്ചയം കന്യാം രാശീങ്കൽ കാവ്യകാരനാം ഗ്രഹം കാരണസ്വരൂപമായെപ്പോഴും ചിത്തേ വാഴും അതിനാലിപ്പുമാൻ കാവ്യകൃത്തായിത്തീരും മൂനം ജഗത്തിൽ കുജത്തിൽ ധ്വജരൂപമാർന്ന കേതു നിൽപ്പുതാൻ ജയമിപ്പുമാനുള്ളതെന്തുമേ സ്വർഗത്തിലും മാന്തിതാൻ സ്വഗ്രഹം വിട്ട വൃശ്ചികരാശിയിൽ മാനമായി വസിക്കയാൽ മാഹാത്മ്യം വലുതല്ലോ കുജനാം ഭൂമിപുത്രൻ നീചസ്ഥാനത്തിലാണ് കുടുംബിപ്പി കുടുംബം ഇപ്പുമാൻ ലോകം തന്നെയായിത്തീരും മിഥുനത്തിങ്കൽ ശനി സർവമംഗളകർത്താവധൂനാ നിൽക്കയാലെ സർവരാലുമേ മാന്യന്മേളത്തിൽ രാഹുതാനും മേളായി വർത്തിക്കയാൽ ദേഷിയെന്നാലും അതിൽ നവാമസ്ഥിതി മൂലം ദോഷഹീനരാം ശിഷ്യവർഗങ്ങളേറ്റമുണ്ടാം ഭാവങ്ങളെല്ലാം ഓർത്തു നോക്കുമ്പോൾ ഈ ബാലകൻ ഭാഗധേയനായിത്തീരും സംശയം ചറ്റും വേണ്ട ഉഭയചരിയോഗമുള്ളത് ചിന്തിച്ചീടിൽ ഉത്തമമായ അഖണ്ഡ സാമ്രാജ്യശ്രീയുണ്ടാം കർത്തരീയോഗത്തിനാൽ സർവശാസ്ത്രസമ്പന്നം രാജയോഗവും പാവനമേവമുള്ള യോഗ സമ്പൂർത്തിയാലെ ച പരമസമ്പൂജ്യനായി വരും ഈ വണ്ണമുള്ള യോഗ കാരണമുള്ളതിനാൽ ഈ വിധമാരോഗ്യവും ബലവും വർദ്ധിച്ചിടും മാമയഹീനം ബുദ്ധിശക്തിയും വിജ്ഞാനവും ആയുസ്സും പാഠവും പഠിപ്പും മീറും നൂനം ഉത്സാഹം, പടുത്തവും ആർജവും സന്തോഷവും വിജയം സർവത്തിലും വിമലം ഗുണത്തിലും അംബരചുംബിയായ സക്കീർത്തി ചാതുര്യം അംബുജേക്ഷണം നല്ല മുഖകാന്തിയുമുണ്ടാം ലോകത്തിനൈക്യബോധം ഉണ്ടാവാൻ ഉപദേശതാരമായി വർത്തിക്കുന്ന മഹാത്മാവായി തീരും ശനിയും പതിനൊന്നിൽ നിൽക്കയാൽ സന്യാസമാം യോഗവും പറഞ്ഞിടാം ലോകശ്രേഷ്ഠനായി വരും അർഭകൻ ജാതകർമ്മം ചിന്തിച്ചുമാടനാശാനുത്തമൻ പൊന്നും തേനിൽ ഉരച്ച കരിക്കിലായി അതുതാൻ പൂമുക്കിയ കുമാരനു നന്നായി പ്രഥമ ഭക്ഷണം താതൻ തന്നെ നൽകിയിടിനാൻ കേരള ലക്ഷ്മിദാനും ലാളിക്കും സന്താനത്തെ ഭാരത കൈവല്യത്തൽ കൽപ്പകത്തരുവിനെ ഭൂലോകമാകെ വാട്ടും ധർമ്മഗ്രാഹിയെ തന്നെ ഭാവുകം മരുളുന്ന മാർഗദീപമായുള്ള സാധുവാം കുമാരനെ കണ്ടഹോ കുട്ടിയമ്മ സോതികാവേദനകളൊക്കെയും മറന്നതാ മാരിടോണച്ചതരാമരന്നുകരുവാൻ അമ്മാറു പരിചരിച്ചാനന്ദിച്ചുറക്കിനാൾ ബാലകനുണ്ടായി വന്ന വാർത്തകൾ കേട്ടുകേട്ട് ബാലകരോടൊത്തുവന്നു നാരിമാർ വയൽവാരെ ആശ്ചര്യം വർദ്ധിച്ചത് ജനങ്ങൾക്കകതാരില്ല ആര്യനാം കുമാരന്റെ ലാളിത്യം കണ്ട് കണ്ട് ആരോ മൽക്കിടാവിനെ വാരിപ്പുണർന്നു ചിലർ ആവോളം സന്തുഷ്ടരായത് പൂരജനങ്ങൾ പോരുമീ ബാലന്താനും നമ്മുടെ ദുഃഖം തീർപ്പാൻ പാലിന്റെ മണിദീപമാകുമീ കുമാരനും ചാരുത ചേർന്നതാം ബാലക മുഖാംബുജം മാലോകർ കണ്ടു കണ്ടാനന്ദിക്കയുമായി ബാലൻ തൻ വളർച്ചയ്ക്കും ആയുരാരോഗ്യത്തിനും കാലമേ നമുക്കെല്ലാം പ്രാർത്ഥിക്കാമനുദിനം എന്നുരച്ചെല്ലാവരും നിത്യവും വയൽവാരെ വന്നു കണ്ടുണ്ണി തന്നെ നന്മയായി വാഴ്ത്തിയിടിനാൽ കുട്ടിയമ്മയും മാടനാചാനും മുന്നം ചെയ്ത കുറ്റമുറ്റുള്ള പുണ്യപൂരം താനിരുനൂനം മണയ്ക്കൽ കോവിലെത്തി ദേവിയെ തൊഴുകിറ്റ മറക്കാതനുദിനം ദേവനാം ബാലനെയും മുറയ്ക്കുകണ്ടു കണ്ടു ചെമ്പഴന്തിവാസികൾ അകക്കാമ്പുണർന്നുള്ള സന്തോഷാൽ രമിച്ചത് വയൽവാരനെ ലോകവിഖ്യാത കുമാരനെ വേദാന്ത സൂനത്തിനെ ഉണർന്നു ജയിക്ക ദേവലോകത്തിലെന്ന പോലെ ബ്രഹ്മതേജസ്സു ദേവനാം ബാലൻ മൂലം നിനക്കും വന്നു ചേർന്നു ബുദ്ധനെ ലാളിച്ചുള്ള ഭാരതരാജ്യം വീണ്ടും ബദ്ധമൂതേന രോമാഞ്ചം കൊണ്ടിടുന്നു നൂനം മെക്കതന്നിലും ജെറുസലാമിങ്കലും പുകൾ പെച്ചവാക്കുന്നു നിന്നെ ദൈവമും തുണച്ചത് അച്യുത കലാംശാചാൻ ഉദ്ഭവിക്കുക മൂലം ആശ്രമതുല്യം തന്നെ വയൽവാരമാം ഗേഹം ജെറുതാം മുറിയാണുതാൻ പിറന്നുള്ളതിനാൽ ചെറ്റും സന്ദേഹമെന്നി വിളക്കിൻ ജ്വാലൻ മേന്മേൽ നിശ്ചലമായി വിളങ്ങി മോദവാനായൻ അഗ്നി സൗരഭ്യവാഹിയായി മാരുതൻ കുമാരന്റെ സൗഭാഗ്യത്തിടമ്പിന്റെ ഭൂമിയുതലോടിനാൻ നിർമ്മലാനന്ദാൽ മറ്റും മുത്താർന്നു ധനാദേവി കർമ്മഭൂസ്വസ്ഥയായി അറ്റം വിളങ്ങിനാൽ മുനിയാം കുമാരന്റെ ജന്മവാർത്തയെ കേട്ടു മുത്താർന്ന് ജലാശയമൊക്കെയും സ്വച്ഛമായി വിദ്വാൻമാരായുള്ളവർ ഗ്രഹിച്ചു ദിവ്യമായ വിദ്വാന്റെ ജനനം താൻ ലോകത്തിൽ ഭാഗ്യം തന്നെ ഇവണ്ണം വർത്തിക്കുന്ന കാലത്തെ ലോകാചാരം ഇന്നവണ്ണമെന്നത് ജനങ്ങൾ ധരിക്കണം മതത്തിന്നാചാരം മാനവസംസ്കാരത്തെ മറപ്പിച്ചെന്നല്ലതാൻ ധർമ്മവും നശിച്ചത് ജാതിഭേദത്താലേറ്റം വലഞ്ഞു ജനങ്ങളും ജാതി വിദ്വേഷം ബാലന്മാരിലും കാണായി വന്നു. മതസാരങ്ങൾ എന്തെന്നറിയാതെ ജനങ്ങൾ മതവും മതമായി വളർത്തി. ജഗത്തിങ്കൽ മതവിദ്വേഷം കൊണ്ട് ദ്വേഷിച്ച സഹചരെ മതിമന്ദരായുള്ള ആളുകൾ ഏറ്റമായത് അവശന്മാരെ ചവിട്ടിത്താഴ്ത്തും. സദാ തന്നെ അധമന്മാരായുള്ള മീനാക്കിതാകൃത്യം. ശാശ്വത ശാന്തി സ്വാതന്ത്ര്യം നാട്ടിലില്ലാതെയായി. ശ്വാവിനുള്ളതുപോലും മാനുഷർക്കില്ലെന്നായി. ശബ്ദമാകും പ്രമാണം താൻ പറവതു തന്നെ ശക്തരാം ഋഷിധർമ്മം. താനുമില്ലാതെയായി അദ്വൈതപ്രദനാകുന്ന ആനന്ദരൂപൻ ഇനി അത്തത്വം ജഗത്തിന് കാട്ടാൻ അവതരിച്ചു. ലോകശുദ്ധിയെ തന്നെ ആവോളം വളർത്താനായി ലോകസൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായുള്ള ബാലനിൽ സൃഷ്ട്യാദിക്കുള്ള ധർമ്മലോകത്തെ മാറ്റാനുള്ള ഭാരത്തെ സമർപ്പിച്ചീശ്വരനും വേലാതിരക്തനായി മേവിനാൻ മായാമയൻ ശിശുവിൻ ശോഭ കണ്ട് സന്തോഷിച്ചിതു മാതാ. ശിശുചന്ദ്രികാന്തിവനത്തിൽ പതിച്ചപ്പോൾ പ്രസ്ഥാനത്രയത്തിങ്കൽ പ്രണവും ശോഭിക്കുമ്പോൾ പ്രസന്നമുഖനാണു ബാലകൻ സദാകാലം. എന്നിരിക്കലും കാന്തൻ തന്നോടു സാരമായി സരസമായി കിന്നയായി കുട്ടിയമ്മയോദിനാൾ മന്ദേതരം. ദിനങ്ങൾ പലതങ്ങു കഴിഞ്ഞല്ലോ ജനിച്ചിട്ടെന്നാകിലും കരഞ്ഞിൽ നിന്നു വരെ ബാലകൻ പ്രിയഭാഷിതം കേട്ടു മതിമാൻ. ബാടനാശാൻ പ്രിയമായുള്ള തത്വസാരത്തെ അവൾക്കേകി കാമിനീമണിമൗലേ ഖേദിക്ക വേണ്ടതെല്ലും കാരണരൂപൻ. തന്നംശമാണി ബാലകനും സംസാരചക്രത്തിൽ പെട്ടുഴലാഞ്ഞവരായി. സംശയം വേണ്ട ആരും ഇന്നോളമുണ്ടായില്ല. സംസാരതാരം ഗ്രഹിച്ചതിന്റെ ദോഷം നീക്കാൻ സംശയാതീതനായി വാഴുവാനുള്ള വാഞ്ഛ ബാലനിൽ നിഴലിച്ചിട്ടുണ്ടാകാം. അതുതാനേ പ്രാരബ്ധകർമ്മമെല്ലാം ത്യജിച്ചുകൊണ്ടുള്ളതാം. പ്രാക്തന പുണ്യന്മാർക്ക് ജീവിതം സുഖം താനും ഖേദിക്ക വേണ്ട ബാലെ. കോമളകുമാരനെ ലാളിച്ചു ദിനം പോക്കുമേൽ നല്ലതു വരും ഈ വിധം. ഭാര്യയോടുരച്ചു പല കാര്യവും ഈശ്വര സേവാരതനായ മാടനാശാനും പൂർവപുണ്യത്തിൻ പരിപക്വമാം കുമാരനെ പൂരിതമോദേനദാൻ പരിപാലനം ചെയ്തു തത്വവിജ്ഞാന സംസ്കാര ചാതുര്യതിനാൽ തത്വഗ്രാഹിയാം ബാലൻ പുഞ്ചിരി തൂകും. സദാ അധർമ്മം പേരുതായുള്ള കർമ്മങ്ങളാൽ ജനം അധികം രോഗാതുരർ പോലെ വേരൂദിക്കുന്നു. മർമ്മഭേദ ായ കർമ്മങ്ങൾ നടക്കയാൽ മാനുഷനുടെ സ്വൈരം നശിച്ചു വശരായി കാരുണ്യഹീനമായ ലോകത്തെ കണ്ടെന്നപോൽ കാരണരൂപനായ ബാലന്നൂകാംബുജം വാട്ടമായി വരും. ചില നേരത്തു മന്ദം മന്ദം ബാലനാം കുമാരന്റെ മുഖശോഭയ്ക്കു തന്നെ ബാലെന്തുകാർ മേഘത്താൽ മറയ്ക്കുന്നതുപോലെ ചില നേരത്തു ഭയചകിതനായിത്തീരുന്നു. ചില ഭേദങ്ങൾ ഉറക്കത്തിലും കാണപ്പെടും. ഇത്തരം അർഭകന്റെ വികാരവായ്പിൽ നിപിതാവ് ഇത്തരുണത്തിൽ ചില കാര്യങ്ങൾ നിറവേറ്റി ബാലഗ്രാഗ്രഹാദിപീഡ ബാലകനുണ്ടാകാതെ ബാലനെ പാലിപ്പാനായി പ്രതിമാദനം ചെയ്ത് മണക്കൽ പരദൈവമാകിയ ദേവിക്കു താൻ മാല കച്ചിടാൻ വേണ്ടും പൂജയും നടത്തിനാൻ പക്ഷിപീഡ എന്നുള്ള ദോഷം പരായ്വാനായി പക്ഷിവാഹനം തന്നെ പ്രാർത്ഥിച്ച് വിശേഷമായി കോകിലരവത്തിനു കോൾമയിർക്കുള്ളും മട്ടിൽ കോമളകുമാരന്റെ കൊഞ്ചനം സ്വനത്തിനാൽ ശ്രമവൈരാഗ്യാദികൾ വെടിഞ്ഞ സജ്ജനങ്ങൾ ശമനം വരുന്ന ധർമ്മങ്ങളെ ഓർത്തുവാണ് പിതൃമാതൃജനം മാതുലന്മാരുമൊക്കെ താൻ പെരിയമോ
ഗുരുവിനോദേന തന്നെ ദിനങ്ങൾ പോക്കുന്നു. ഓം നമോ ശ്രീ നാരായണ ഗുരവേ നമ.
ഏകാദശേഗ്നിപ്രിയനന്ദനസ്യ ചകാര നാരായണ നാമതാത രൂപം ഗൃഹീത്വാ ഗരുദസ്യ നാണോ നാംനാവിതം ബന്ധുജനം വിഹായ യഥാ മണിശാണ നികർഷണേന സുകൽപദീന കരാജോ മനോജ്ഞ തഥാ ശിശു സാധുകൃതീർവിശിഷ്ട സംസ്കാരധന്മൈ സുതരാം വ്യഭാസേ. പ്രകാരമാണോ തീ കനല് ഖനി ഇതിൽ നിന്ന് ആവിർഭവിക്കുന്ന രത്നം. യഥാരോഗ്യം ചാണകൽ വെച്ചുകൊണ്ട് സുന്ദരവും ആകർഷകവുമാക്കി തീർക്കുന്നത് അപ്രകാരം കുഞ്ഞ് യഥാവിധി നിർവഹിക്കപ്പെട്ട ജാതകർമ്മം, നാമകരണം, അന്നപ്രാശനം, ചൂടാകരണം എന്നീ സംസ്കാരങ്ങളെ കൊണ്ട് സുധരാം വ്യവാസയെ അത്യന്തം ശോഭിച്ചു. ഇവിടെ എടുത്തു പറയുന്നത് ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെയെല്ലാം നിവാരണം ചെയ്യാനാണ് ജാതകർമ്മവും അതുപോലെ തന്നെ അന്നപ്രാശനം, ചൂടാകരണം തുടങ്ങിയിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നു. ബാലോദ ബാലേന്ദ്രിവ പ്രകാമം ദിനേ ദിനേ വൃദ്ധമിത പ്രസന്ന നക്കേവലം ബിന്ദു ജനസ്യ കിന്തു സർവസ്യ ചേതാം ശിഖരശ്ച വൃദ്ധ്യ. സംസ്കാരാദി ക്രിയകൾക്ക് ശേഷം ശരീരത്തിന് തെളിമയും ബുദ്ധിയും ഉണർവും സിദ്ധിച്ച ആ ബാലൻ ബാലചന്ദ്രനെ പോലെ, കർത്താവ് കഴിഞ്ഞ് ഉദിക്കുന്ന ചന്ദ്രനാണ് ബാലചന്ദ്രൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ദിനംതോറും വൃദ്ധിയുണ്ടാകുന്നവനാണ് ബാലചന്ദ്രൻ. സർവാഹ്ലാദികാരിത്വമാണ് ബാലചന്ദ്രന്റെ ലക്ഷണം. അതുപോലെ ഗുരുദേവനും ബാലചന്ദ്രനെ പോലെ ദിനേ ദിനേ ദിവസം തോറും വൃത്തിയും പ്രകാം തഥായത് ആത്യതീയമായ അഭിവൃദ്ധിയെ നേടിയവനായിട്ട് ബഹുമുഖങ്ങളായ വ്യാപാരങ്ങളെക്കൊണ്ട് ബന്ധുക്കളെ മാത്രമല്ല പിന്നെയും എല്ലാവരുടെയും ഹൃദയത്തിലെ ഹൃദയത്തെയും അപഹരിച്ചു എന്ന് പറഞ്ഞ ഗുരുദേവന്റെ പ്രകൃതവും ഭാവവും ശാന്തപ്രകൃതവും ഭാവവും എല്ലാം കണ്ടിട്ട് എല്ലാ ജനങ്ങളെയും ആകർഷിക്കത്തക്ക വിധത്തിലായിരുന്നു. അസോ അസോ വയസ്സേ സഹ നിർമ്മലോലേ ചരന്നപി പ്രാകൃത ഭാവശൂന്യ ദീനാനുകമ്പ സമതാവിശിഷ്ട അഭിശിഷ്ടം ആത്മാനം ആവിശകൃതവാൻവ്യലാസീത്. നൈസർഗികങ്ങളും ബാലസാധാരണങ്ങളുമായ അകാരണമായ ഹാസ്യം, ലീലാ താൽപര്യം, ജന്തുഹിംസ മുതലായ സ്വഭാവങ്ങളില്ലാത്തവനായി തീർന്ന തന്നെയെങ്കിലും ഗുരുദേവൻ നർമ്മലോലേഹി വയസ്സേ സഹചരന് കളിയിലും തൽപരത്തിലും സമവയസ്കരുമായ ബാലന്മാരോടുത്ത് സഞ്ചരിക്കുമെങ്കിലും ദീനാനുകമ്പ സമാവിശിഷ്ടം ദീനജനങ്ങളിൽ അനുകമ്പയും എല്ലാ മനുഷ്യരിലും എല്ലായെപ്പോഴും എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന തന്റെ നിലപാടിനെയും വ്യക്തമാക്കുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്നു. ഓട്ടവും ചാട്ടവും കൊക്കുകളിയും എല്ലാത്തിനോടൊപ്പം തന്നെ ബാല്യകാലത്തെ സ്വഭാവങ്ങൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് മഹാകവി കുമാരനാശാന്റെ വിവേകോദയം 1900 എഴുതിയിരിക്കുന്നതിനകത്ത് മേടലക്കത്തിലെ പറയുന്നുണ്ട്, തീണ്ടൽ പാടില്ലാത്ത ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് കീഴ്ജാതിക്കാരെ ദൂരത്തെവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ഓടിയെത്തി അവരെ തൊട്ടിട്ട് കളിക്കാതെ അടുക്കളയിൽ കടന്ന് സ്ത്രീകളെയും എല്ലാവരെയും തൊടുന്ന സ്വഭാവം ഗുരുദേവനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സരസ്വതി മൂലൂരസ്തപണിക്കരും ഇതേപോലെ തന്നെ 5 വർഷമുള്ള കാലത്ത് നാരായണ ഗുരുദേവൻ വളരെയധികം സാത്വികനായിരുന്നെന്നും ചെമ്പഴുത്തിക്കാര് അതുപോലെ തന്നെ സാത്വിക ലക്ഷണത്തോടൊപ്പം തന്നെ ഒരു നല്ലൊരു തേജസ് എപ്പോഴും ഗുരുവിന്റെ മുഖത്ത് കാണാമായിരുന്നെന്നും ചെമ്പഴുത്തിയിലുള്ള ആളുകൾ മൂലൂരിനോട് പറഞ്ഞതായിട്ട് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട്. അവിടുന്ന് ബാല്യചാവല്യം നിമിത്തം സംഭവിക്കുന്ന ഒരു കുസൃതികളും ഒരു കാര്യത്തിലും ഗുരുദേവൻ ഏർപ്പെട്ടിരുന്നില്ല എന്ന് ചെമ്പഴുത്തിക്കാര് പറഞ്ഞതായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ പറയുന്നത് ഗുരുദേവൻ മൂർക്കത്തുകുമാരനാണ്. മൂർക്കത്തുകുമാരൻ പറയുന്നത് ഇപ്രകാരമാണ്, ഗുരുദേവനെ ബാല്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സന്യാസി സ്കൂളിൽ ചെന്നപ്പം മറ്റുള്ള കുട്ടികളെല്ലാം ആ സന്യാസിയെ കല്ലെടുത്തെറിയുകയും ദൂരത്ത് മാറി നിന്ന ഗുരു എന്ത് ചെയ്ത് കണ്ട് കരയുകയും ചെയ്തു. അദ്ദേഹം ഈ ഗുരുദേവനെ എടുത്ത് തോളിൽ ഇട്ടുകൊണ്ട് നേരെ ചെമ്പഴന്തി വയൽവാരത്ത് വീട്ടിലേക്ക് വരികയും വന്ന അച്ഛനമ്മമാരോട് പറഞ്ഞ്, ഇന്നിവൻ എനിക്ക് വേണ്ടി കരഞ്ഞെങ്കിൽ നാളെ അനേകര ശിഷ്യന്മാരോടൊപ്പം ഇവനു വേണ്ടി അവർ കരയട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. അത് സാക്ഷാൽ ശിവഭഗവാനാണെന്നുമുള്ള ഖ്യാതിയും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. പ്രാപ്തേതു കാലേ സ്മുഹൂർത്തയുക്തേ ഗ്രാമാധിപോധന്യജനാഗ്രഗണ്യ ബാലസ്യ തേജോ നിലയസ്യ വിദ്യാരംഭം ഉദാകരയാധ്യമാന. വിദ്യാരംഭം നടത്തേണ്ട ശോഭനമായ മുഹൂർത്തത്തോടുകൂടി വന്നു ചേർന്നപ്പോൾ പുണ്യവാരന്മാരിൽ വെച്ച് പ്രമുഖനായിരുന്ന ചെമ്പഴന്തി മൂത്ത പിള്ള എന്നറിയപ്പെടുന്ന ചെമ്പഴന്തി ഗ്രാമത്തിന്റെ അധികാരി ബന്ധുക്കളുടെ ഗുരുദേവന്റെ ബന്ധുക്കളുടെ അഭ്യർത്ഥനയെ മാനിച്ചിട്ട് സന്തോഷത്തോടുകൂടി തേജസ്വിയായ ഗുരുദേവന്റെ വിദ്യാരംഭത്തെ നടത്തി എന്നാണ് പറയുന്നത്. പുരാണങ്ങളിലെല്ലാം വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, സംപ്രാപ്തേ പഞ്ചമേ വർഷേ അപ്രസുപ്തേ ജനാർദ്ദന ഷഷ്ടീം പ്രതിപദിച്ചയോ വർജയിത്വ തരാഷ്ടീം. വിഷ്ണുധർമ്മത്തെ ഉച്ചരിക്കുന്ന സ്മൃതിക്കകത്ത് പറയുന്നുണ്ട് എന്നാണ് വിദ്യാരംഭം നടത്തേണ്ടതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അഞ്ചാം വയസ്സിന്റെ ആരംഭത്തിൽ വിഷ്ണു ഭഗവാൻ യോഗനിദ്ര പ്രാപിക്കുന്നതിന് മുമ്പ് ഷഷ്ടി, പ്രഥമ, അഷ്ടമി, ചതുർത്ഥി, നവമി, ചതുർദശി, പഞ്ചദശി എന്നീ തിഥികൾ, ഷഷ്ടി, പ്രഥമ, അഷ്ടമി, ചതുർത്ഥി, നവമി, ചതുർദശി, പഞ്ചദശി എന്നീ തുടങ്ങിയ തിഥികളും ഞായർ ചൊവ്വ എന്നീ ദിവസങ്ങൾ ഒഴിച്ചുള്ള ദിവസവും തെരഞ്ഞെടുത്ത് ശോഭന മുഹൂർത്തത്തിൽ വേണം കുട്ടികൾക്ക് വിദ്യാരംഭം കഴിക്കേണ്ടത്. കഴിക്കേണ്ടത് എഴുതുന്ന ആൾ കിഴക്കോട്ട് തിരിഞ്ഞും കുട്ടി വഴക്കോട്ട് വടക്കോട്ട് അഭിമുഖമായിരുന്നു കൊണ്ടും വേണം ചെയ്യാനെന്ന് ഭവിഷ്കൂർവ പുരാണത്തിലും പറയുന്നുണ്ട് സ്പഷ്ടമായിട്ട്. അപ്പൊ ആചാര്യൻ കിഴക്കോട്ടും കുട്ടി വടക്കോട്ടും ഇരുന്നു കൊണ്ട് വിദ്യാരംഭം കുറിച്ചുകൊള്ളണം. ശുഭമുഹൂർത്തം എന്നാണ് അതിന് പറയുക. ശുഭഗ്രഹങ്ങളുടെ അനുകൂലമായ സ്ഥിതിയാണ് ശുഭമുഹൂർത്തം എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം. അപ്പൊ ശുഭഗ്രഹങ്ങളുള്ള സമയം അതിതാണ്. ഈ തിഥിയും മറ്റുമൊക്കെ നോക്കിയിട്ട് ഞായർ ചൊവ്വ ദിവസങ്ങളെ വർദ്ധിച്ചുകൊണ്ടുള്ള തിഥിയും മുഹൂർത്തവും എല്ലാം ഒരുമിച്ച് വരുന്ന ദിവസത്തിൽ കുട്ടികളെ വിദ്യാധിദേവകളെ കൊണ്ട് വിദ്യാരംഭം കുറിക്കാം എന്ന് പറയുന്നുണ്ട്. അനന്തരം തം പ്രിയഭാഗിനേയ അഗ്രാഗയാ മാതുലൈവ വിദ്യ ആജാന സിദ്ധേ കലി ബാലകേസ്മിൻ യത്തോയമാശാസിക സദ്ഫലോഭൂ. വിദ്യാരംഭത്തിന് ശേഷം പണ്ഡിതനും അധ്യാപകനുമായ അമ്മാവനും കൃഷ്ണൻ വൈദ്യൻ തന്നെ വാത്സല്യപാത്രമായിരിക്കുന്ന അനന്തരവനെ എന്ത് ചെയ്ത് വിദ്യകളെ ഗ്രഹിപ്പിച്ചു. കൃഷ്ണാശാൻ തന്നെ സംസ്കൃതവും മറ്റുള്ള കൃതികളുമൊക്കെ പറഞ്ഞുകൊടുത്തു തുടങ്ങി. ജന്മനാ സിദ്ധിമാനായ ഈ ബാലൻ അതെന്തൊക്കെ പറയുന്നു അതെല്ലാവും അതിന്റെ അപ്പുറവും ചിന്തിച്ച് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് നല്ല ഫലത്തോടുകൂടിയവനായി തീർന്നു. അങ്ങനെ വയൽവാരത്തെ വീട്ടിലെ കാരണവരായിരിക്കുന്ന കൃഷ്ണനാശാൻ പറഞ്ഞുകൊടുത്തതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു ഗുരുദേവൻ എന്ന് അത് മനസ്സിലാക്കിയെന്നാ പറയുന്നത്. ജന്മന തന്നെ സമർത്ഥനായിരുന്ന ഗുരുദേവൻ എന്നുള്ള കാര്യം വളരെ സ്പഷ്ടമായിട്ട് ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ഒരു ശ്ലോകത്തിന്റെ മത്സ്യാവതാരത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ശ്ലോകത്തിൽ ഒരു മുനി ഇങ്ങനെ കയ്യിൽ ജലവും എടുത്ത് ഇങ്ങനെ നിൽക്കുന്നതായിട്ടും അതിനകത്തെ ഒരു ചെറിയ മത്സ്യം വരുന്നു. അദ്ദേഹത്തോട് ആ മത്സ്യം ആവശ്യപ്പെട്ടു, എന്നെ ഈ സമുദ്രത്തിൽ ഉപേക്ഷിക്കാണ്ട് അങ്ങയുടെ ഏതെങ്കിലും ഒരു ഇതിൽ കൊണ്ടിടുക. അതിൽ കിടന്ന് അത് വളർന്നപ്പോൾ വീണ്ടും വളർന്ന് 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 വന്നപ്പോൾ സമുദ്രത്തിൽ കൊണ്ട് നിക്ഷേപിക്കുന്നതായിട്ടും ഇങ്ങനെ അടങ്ങിയ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം എഴുതി വെച്ചത് ഇങ്ങനെ വായിച്ചിട്ട് മനസ്സിലാകാതിരുന്നപ്പോൾ അത് കൃഷ്ണൻ വൈദ്യനെ മനസ്സിലാക്കിച്ചു കൊടുത്തത് നാരായണ ഗുരുദേവനാണെന്ന് പറയുന്നുണ്ട്. കുട്ടിയായിരുന്ന ഗുരുദേവനാണെന്ന് പറയുന്നുണ്ട്. സോയം ഗി അനധ്യായനാദി ആ അനധ്യായ ദിനേഷു കാമം ഗതശ്ചരൻ കാനന മധ്യമത്തി സ്ഥിതസ്തരൂണാം ശിഖരീഷു ഗാനം ധ്യാനം ച ഗുരുവൻ സമയം നിനായ. ഈ നാരായണ ബാലൻ അധ്യയനമില്ലാത്ത ദിവസങ്ങളിൽ കാമം സ്വന്തം ഗ്രഹങ്ങളെ ഗോക്കളെ യഥേഷ്ടം മേച്ചുകൊണ്ട് കാനനമധ്യം എത്തിയ വനങ്ങളുടെ ഉള്ളിലെത്തിയിട്ട് വൃക്ഷങ്ങളിലെ കൊമ്പിൽ കയറിയിരുന്നു കൊണ്ട് പാടുകയും ഭഗവാന്മാരെക്കുറിച്ച് പാടുകയും ധ്യാനിക്കുകയും ചെയ്ത് സമയം നയിച്ചിരുന്നു എന്നത് പ്രസിദ്ധമാണ്. നമുക്കെല്ലാവരും വലിയ ഭാഗ്യമുണ്ട്. ഞാൻ ഈ വായിക്കുന്ന ഭാഗമൊക്കെ നടന്നത് എവിടെയാണ്? ഇവിടെ തന്നെയാണ്. ഇവിടെ തന്നെ നടന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ തന്നെ ഇരുന്ന് പറയുമ്പോൾ അതിൽ അനുഗ്രഹീതരായി തീരുന്ന ആരാ? നമ്മൾ ഓരോരുത്തരുമാണ്. ഇവിടെ വൃക്ഷങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന ഒരു സ്ഥലമായിരുന്നു പണ്ട്. അങ്ങനെ നിറഞ്ഞിരുന്ന വൃക്ഷങ്ങളിൽ കയറിയിരുന്നുകൊണ്ട് പശുക്കളെ വിട്ട് പശുക്കൾക്ക് തീറ്റയ്ക്ക് വേണ്ടി വിട്ടിട്ട് മാറിയിരുന്നുകൊണ്ട് ധ്യാനിക്കുകയും ഭഗവാന്മാരെ ധ്യാനിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന നാരായണ ഗുരുദേവൻ. അതായത് കൃഷ്ണ ഭഗവാനും വൃന്ദാ ഗോകുലത്തിൽ ജനിച്ചതിന് ശേഷം അമ്പാടിയിലും ഒക്കെ തന്നെ പോയി പശുക്കളെയും മറ്റും മേച്ചതും ലീലകളാടിയതും പോലത്തെ കഥകളാണ് ഇവിടെ പറയുന്നത്. സ്വകീയ വൈ ദുഷ്യ സരസ്യമാന്തമേയ ബുദ്ധി പ്രതിവം ദുശിഷ്യാം വിജ്ഞാനവാരാശി നിമഞ്ജനോദ്ഗം സംപ്രാപയമാസ ഭിഷക് വിദേശം. കൃഷ്ണൻ വൈദ്യൻ സ്വന്തം പാണ്ഡിത്യമാകുന്ന കുളത്തിൽ അടങ്ങി നിൽക്കാത്തവനും വിജ്ഞാനമാകുന്ന സമത്തെ മുഴുങ്ങിയവനുമായ തന്റെ ശിഷ്യനെ, അതായത് തന്റെ അനന്തരവനെ, നാരായണ ഗുരുദേവനെ എവിടെയെങ്കിലും ദൂരസ്ഥലത്തയച്ച് പഠിപ്പിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഈ ചരിത്രകാരന്മാരുടെ ചരിത്ര പശ്ചാത്തലത്തെ എടുത്തു നോക്കുമ്പോൾ ചില ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്, പഴയ കാലത്തെ തിരുവിതാംകൂറിലെ ഈഴവ സമുദായത്തിലെ പ്രമാണിമാർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം തെറ്റാണ്. കാര്യം അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വൈദ്യന്മാരുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ കത്തിടപാടുകൾ തന്നെ നടത്തിയത് സംസ്കൃതത്തിലാണ്. അന്നത്തെ കാലത്ത് വൈദ്യവൃത്തിയും സംസ്കൃത പാണ്ഡിത്യവും ആയിരുന്നു ഏറ്റവും വലിയ പാണ്ഡിത്യം. മറ്റു തലത്തിലുള്ളതിലല്ലായിരുന്നു. അതിലെല്ലാം അഗ്രഗണ്യരായ ഒരുപാട് ഈഴവ സമുദായത്തിലെ അംഗങ്ങളുണ്ടായിരുന്നു. അതിലൊരാളായിരുന്നു ഗുരുദേവന്റെ അമ്മാവൻ പോലും. പാണ്ഡിത്യം കൊണ്ട്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞ ഗുരുദേവന് ശേഷമാണ് വിദ്യ കൊണ്ട് ഈഴവ സമുദായക്കാര് പ്രബുദ്ധരായി എന്ന് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അത് ചരിത്രരേഖയോട് ഒരു കാലത്തും നീതി പുലർത്തുന്നതല്ല. ഗുരുദേവൻ പറഞ്ഞ വിദ്യാഭ്യാസത്തിന് പിന്നീട് കാലത്ത് ഇംഗ്ലീഷ് പഠിക്കണം, ഇനിയത്തെ കാലത്ത് ഇത് ആവശ്യമാണെന്നുള്ള കാര്യം ശരി തന്നെ. എത്രയെത്ര സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ള ആളുകൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഗുരുദേവന്റെ അമ്മാവൻ തന്നെ വാരണപ്പള്ളിയിലെ അയച്ച് ഗുരുദേവനെ പഠിപ്പിക്കാൻ തന്നെ ശ്രമിക്കുന്ന കാലം അന്ന് ആ പരിചയം വന്നത് ഈ പാണ്ഡിത്യ ശക്തിയുടെ പ്രബലത്തിൽ തന്നെയാണ്. എത്രയോ ഗുരുദേവൻ സുഹൃത്തുക്കളായിട്ട് പണ്ഡിതന്മാരായ, സംസ്കൃത പണ്ഡിതന്മാരായ ആളുകളെ കണ്ടെത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപാട് ഇല്ലങ്ങൾ പോലത്തെ വീടുകളുണ്ടായിരുന്നെന്നും അവിടെല്ലാം നല്ല ബുദ്ധിയും പ്രതിഭയുമുള്ള ആളുകൾ ജീവിച്ചിരുന്നുവെന്നും ചരിത്രം പറയുമ്പോൾ, എങ്ങനെയാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറയുന്നതിന് ശേഷമാണ് വിദ്യാഭ്യാസം ഉണ്ടായി എന്ന് എല്ലാവരും സമർത്ഥിക്കുന്നെന്ന് പറഞ്ഞാൽ അതിനോട് നമുക്ക് കൂടുതൽ അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല. പക്ഷെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞതിന്റെ സന്ദേശത്തിലെ ഒരു കാര്യം മാത്രം നമ്മൾ മനസ്സിലാക്കണം. പഴയ കാലത്ത് സംസ്കൃത വിദ്യാഭ്യാസവും മറ്റുമൊക്കെയായിരുന്നു പ്രാധാന്യമെങ്കിൽ പിന്നീട് അതിന്റെ പരിഷ്കരണ പതിപ്പിനെ ഒരു മുതലാകുകയാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്നുകൂടി മനസ്സിലാക്കുന്നതായിരിക്കും ഈ തരണത്തിൽ ഉചിതം. പ്രാപ്യ ചിരാ കാർത്തികപ്പള്ളി സ്വപ്നാം ദേശന്ത് വിദ്യ കുതികീയുവാസ വിദ്യാപയോദേരത ബാലരാമം വിദ്യാ ഗുരു ഛത്രപദം പ്രവദേ. അനന്തരം ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ ഏറെ താൽപര്യമുണ്ടായിരുന്ന ഗുരുദേവൻ കാർത്തികപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ചേർന്നിട്ട് വിദ്യ ഒരു വലിയ വിദ്വാൻ എന്നായിരുന്നു കുമ്പംപള്ളി രാമപിള്ളി ആശാൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ ചേർന്ന് താമസിച്ച് വിദ്യ പഠിക്കുവാൻ തീരുമാനിച്ചു. ഞാൻ പറയാനുണ്ടായ സാഹചര്യം ഇതാണ്. കുമ്പംപള്ളി രാമപിള്ളി ആശാന്റെ അടുക്കൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ പോകുമ്പോൾ വാർണപ്പള്ളി തറവാട്ടിലാണ് ഗുരുദേവൻ താമസിച്ചിരുന്നത്. വാർണപ്പള്ളിക്കാർ അന്ന് മറ്റുള്ള തറവാട്ടുകളിൽ പോയി പഠിക്കാനും വിദ്യ അഭ്യസിക്കാനും ഒക്കെയായിട്ട് പല തറവാട്ടുകാരും ഇങ്ങനെ വീടുകൾ ഒഴിഞ്ഞ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൊടുത്തിരുന്നു. അപ്പൊ വിദ്യാഭ്യാസത്തിന് അന്ന് പ്രാധാന്യം കൊടുത്തോ ഇല്ല എന്ന് എന്താണ് മനസ്സിലാക്കുക? ഗുരുദേവന് വാർണപ്പള്ളി പോയി താമസിക്കാനും കുമ്പംപള്ളി രാമപിള്ളി ആശാന്റെ അടുക്കേന് വിദ്യ അഭ്യസിക്കാനും സാഹചര്യവും താമസ സൗകര്യവും എല്ലാം ഒരുക്കിയത് എവിടെ? വാർണപ്പള്ളി തറവാട്ടുകാരെ. ഇങ്ങനെ ഒരുപാട് തറവാട്ടുകാര് കുട്ടികളെ പഠിപ്പിക്കുന്നതിലും മറ്റൊക്കെ പ്രചോദനമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗുരുദേവൻ പഠിച്ചതുകൊണ്ട് നമുക്ക് വാർണപ്പള്ളിക്കാരെ അറിയാം. ത്രീംബത്സരാം വാർണപ്പള്ളികാഖ്യം നികേതമൗദാര ജുഷാം പ്രഭൂണാം കൈശ്ചിത് സതീത്തേ സഹസോധ്യവാസേ വിദ്യാവിഹാരൈകരതസ്തുശീല. ശോഭനങ്ങളായ ധർമ്മനിഷ്ഠ, ചാരിത്രം തുടങ്ങിയ സ്വഭാവവിശേഷങ്ങളോടുകൂടിയവനായ ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസത്തിൽ മാത്രം തൽപരനായിട്ട് എന്ത് ചെയ്തു? രാമൻപിള്ളിയാശാന്റെ ശിഷ്യന്മാരായ ചിലരോടൊത്ത്, ഔദാര്യമുള്ളവരും പ്രബുദ്ധന്മാരായ മഹാന്മാരുടെ ശിഷ്യന്മാരോടൊത്ത് വാർണപ്പള്ളി എന്ന വീട്ടിൽ 3 വത്സരക്കാലം താമസിച്ച് വിദ്യ അഭ്യസിച്ചു എന്നാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. സിദ്ധ്യാചവാചാമിതിയാസദീർഘ്യാൻ വിസ്മായന്നാദനിവിഷ്ടചിത്ത കാലം വിഹായ അധ്യയനോപയുക്തം സസർവദാധ്യാനപരോവദസ്ഥി. ആത്മാവിൽ ഉറച്ച മനസ്സോടുകൂടിയ ശ്രീനാരായണ ഗുരുദേവൻ സിദ്ധി കൊണ്ടും അല്പഭാഷണം കൊണ്ടും സതീർത്ഥർക്ക് വിസ്മയം ജനിപ്പിക്കുന്നവനായിട്ട് അധ്യയനകാലത്ത് പഠിക്കാനുപയോഗിച്ച കാലമൊഴിച്ച് മറ്റെല്ലാ സമയത്തും ധ്യാനത്തിൽ മുഴുകി കഴിഞ്ഞു. പഠിക്കുന്നതിനോടൊപ്പം ധ്യാനാവസ്ഥയെ മുഴുകിക്കഴിഞ്ഞു. പഠിക്കുന്ന കാലത്ത് ഗുരുദേവൻ രാമൻപിള്ളി ആശാനോട് പറഞ്ഞതായിട്ട് കേട്ടുകേൾവിയുണ്ട്. എന്താണ്? നാം അനന്തമായൊരു സമുദ്രത്തിലേക്ക് മുങ്ങാൻ പോവുകയാണ്, അവിടെ നിന്ന് കിട്ടുന്ന മുത്തുരത്നങ്ങൾ കൊണ്ടുവന്ന് ഈ ലോകത്തിന് വാരി വിതരണം എന്ന് പറഞ്ഞു. 22-ാമത്തെ വയസ്സിൽ അത് പറഞ്ഞെങ്കിൽ 32-ാമത്തെ വയസ്സിൽ അരീപ്പുറം പ്രതിഷ്ഠയോടുകൂടിയ ഗുരു അത് ലോകത്തിന് വേണ്ടി നൽകി. എന്താണോ താൻ തപസ്സിലൂടെ ആർജിച്ചത് അത് മുഴുവൻ ഈ ലോകത്തിന് കൊണ്ടുവന്ന് ഗുരുദേവൻ കൊടുത്തു എന്നുള്ളതാണ്. ഒരു ഗുരുവിന്റെ ശിഷ്യന്മാരും ഗുരുവും തമ്മിലുള്ള ഒരു ബന്ധത്തിന് പറയുന്ന പേരാണ് പാരസ്പര്യം. ഈ ശിഷ്യന്മാര് തമ്മിലുള്ള ബന്ധത്തിന് പറയുന്ന സതീർത്ഥ്യൻ, കൃഷ്ണഭഗവാന്റെ സതീർത്ഥ്യനായിരുന്നു കുചേലൻ. ഇതുപോലെ എത്രയോ സതീർത്ഥ്യന്മാര് നാരായണ ഗുരുദേവന് വാർണപ്പള്ളിയിൽ വെച്ച് കണ്ണുമുട്ടുകയുണ്ടായി. ഗുരുദേവനോടൊപ്പം വസിക്കാൻ കഴിഞ്ഞതും ഗുരുദേവനോടൊപ്പം സംസാരിക്കാൻ കഴിഞ്ഞതുമൊക്കെ ഭാഗ്യമായി കരുതിയ എത്രയോ അംഗങ്ങളന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതിൽ നായർ സമുദായത്തിൽപ്പെട്ട അനേകം പേര് നാരായണ ഗുരുദേവനിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കവരെ ഉണ്ടായിട്ടുണ്ട്. ഗൃഹസ്ഥന്മാരും സന്യാസിമാരും ഒക്കെ ആയിട്ട് ഒരുപാട് പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. ഇവിടെ പറയാണ്, ആത്മാവിൽ ഉറച്ച മനസ്സുകൊണ്ട് എന്താണോ തന്റെ ലക്ഷ്യം അതിൽ നിന്ന് പിന്മാറുന്നവനാണ് കർമ്മവിജയമില്ലാത്തത്. ലക്ഷ്യബോധത്തെക്കുറിച്ച് യാഥാർത്ഥ്യം എപ്പോഴും ചിന്തിച്ച് ഉറപ്പിക്കുന്ന വ്യക്തികൾക്ക് കർമ്മത്തിനകത്ത് വിജയം കൈവരിക്കാൻ പറ്റും. അങ്ങനെ വിജയം കൈവരിക്കാൻ പറ്റുന്നവർക്കാണ് സാധ്യമാകുന്നത് ചായക്കടയിൽ നിന്ന് പ്രധാനമന്ത്രി വരെ ആകാൻ പറ്റുക. എന്താ കാര്യം? വിജയം കൈവരിക്കാനുള്ളൊരു ലക്ഷ്യപ്രവർത്തനം ഒരു വ്യക്തിയിൽ രൂഢമൂലമായി ഇരിക്കണം. അതെങ്ങനെയാ? അല്പഭാഷണം കൊണ്ട്. അനാവശ്യമായ സംസാരമല്ല വേണ്ടത്. ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധത്തിൽ ചെയ്തുകൊണ്ട് ലോകത്തിന് മാതൃകയായിരിക്കുക. അതിന് അപൂർവം പേർക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മളെ എല്ലാവരെയും ഈ തത്വാർത്ഥത്തിൽ ഉറപ്പിച്ചവരല്ലെങ്കിൽ നമ്മളെ വിളിക്കുന്ന പേരാണ് ഇരുകാരി മൃഗം. ഇല്ല, നമ്മളെല്ലാം ഇതേപോലെ തന്നെ ഉറപ്പിച്ച മനഃസ്ഥിതിയോടുകൂടിയവരാണെങ്കിൽ നമ്മളെല്ലാം മനനശീലമുള്ള മനുഷ്യന്മാരാണ്. ഗുരുദേവന്റെ ആശയത്തിൽ വിവേകമതികളായിരിക്കുന്ന ആളുകൾ വേണം. ഗുരുദേവൻ കൂടെ കൂടെ പറയാറുണ്ടായിരുന്ന ഒരു ഉപമയുണ്ട്, തേനീച്ചകളെ കണ്ടുപിടിക്കണം. കണ്ടിട്ടുണ്ടോ തേനീച്ച? തേനീച്ച കൂടുതലും ചെയ്യുന്ന എന്താ? തേന്, ചെറിയ തേനീച്ചകൾ എത്രയെത്ര പുഷ്പത്തിൽ നിന്ന് അതുങ്ങളുടെ കൂട്ടായ്മയായ ഒരു പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഒരിടത്ത് തേൻ കൊണ്ടുവയ്ക്കുക. അത് അവസാനം മനുഷ്യനെ അപഹരിച്ചു വിടും. പല സ്ഥലത്തുനിന്ന് ശേഖരിക്കുന്ന ഒരുമയോടുള്ള കൂട്ടായ്മയോടുകൂടിയ തേനീച്ചയുടെ പ്രവർത്തനം പോലെ ഒരു കൂട്ടായ്മ മനുഷ്യ സമൂഹത്തിൽ വേണം. അത് ജാതിയോ മതമോ വേർതിരിക്കാണ്ട് ഒരു മനുഷ്യ സാഹോദര്യം ഇവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മഹത്തായ കാര്യമെന്ന് ഗുരു കൂടെ കൂടെ പറയുമായിരുന്നു. പക്ഷെ ഈ ഒരുമ ഒരു കാലത്തും ഇല്ലാത്തതല്ലേ ഉള്ളൂ, മനുഷ്യരെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സഹജീവികളിലും കാണാം അവരൊരുമിക്കുന്നത്. മനുഷ്യന് മാത്രം കടുത്ത മോഹാദികളാണ് ഏറ്റവും കൂടുതൽ ദുഃഖിതരായിത്തീരുന്നതും. മനുഷ്യര് ജനനം മുതൽ മരണം വരെ ജീവിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിതരായിത്തീരുന്നതും മനുഷ്യര്, ഏറ്റവും കൂടുതൽ സ്വാർത്ഥ താല്പര്യമുള്ളത് മനുഷ്യര്. നോക്കിക്കേ, പക്ഷികൾ ചെറിയ കൂടാണ് അതിന്. ആ കൂടിന്റെ ഉള്ളിൽ അവിടെ ഇവിടെയൊക്കെ വിറക് വെച്ച് അത് അന്നന്നത്തേക്കുള്ള അന്നം തേടി വരുന്നു, സ്വസ്ഥമായിട്ട് മരച്ചില്ലകളിൽ കടന്നുറങ്ങുന്നു. മനുഷ്യരാണ് രണ്ടു മൂന്നോണ പോയി നോക്കും, താക്കോലിട്ട് ശരിയായ പൂട്ട് വീണോന്ന്. കാര്യമെന്താ, എപ്പോഴാ കള്ളൻ കയറുക എന്നറിയില്ല. എന്തെങ്കിലും ഒരു ശബ്ദം കേട്ടാൽ ഉറക്കത്തിൽ എഴുന്നേറ്റുണരും. ഒരു മുത്തശ്ശി ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ ആളുകളെല്ലാം വരച്ചു കൂട്ടി ടെറസിന്റെ മുകളിൽ കള്ളനുണ്ടെന്നും പറഞ്ഞു. അവസാനം എല്ലാവരും വെട്ടുകത്തി അവനവന്റെ വീട്ടിൽ നിന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് വന്നു. കാര്യം എന്തിനാ, ഇത് കള്ളനെ വെട്ടാനല്ല, സ്വന്തം ജീവിതം രക്ഷിക്കാനാണ്. എല്ലാവരും മാരകായുധങ്ങളുമായിട്ട് ടെറസിന്റെ മുകളിലോട്ട് കയറിപ്പോയി. അവിടെ ചെന്ന് എല്ലായിടവും ചുറ്റിനും പരിധി നോക്കിയിട്ട് ആരെയും കണ്ടില്ല. അവസാനം ഒരു ബുദ്ധിയുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, തെങ്ങിനോട് വീടിനോട് ചേർന്ന് നിന്നൊരു തെങ്ങ്, അതിൽ നിന്നൊരു ഓല വീണിരുന്നു, ഉണങ്ങിയ ഓല. അത് വീണ ശബ്ദമാണ് ടെറസിന്റെ മുകളിൽ ആരോ ഉണ്ടെന്ന് പറയുന്നത്. ഇത്രയധികം ഭയത്തിന് അടിമകളായിട്ട് നമ്മൾ തീർന്നു കഴിഞ്ഞു. സ്വസ്ഥതയോട് ഉറങ്ങുന്നവർ പോലും അപൂർവമാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂടുതൽ സമ്പാദ്യങ്ങൾ കുമിഞ്ഞു കൂടുമ്പോൾ അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു വൈഷമ്യമാണ് ഈ വിഷമസ്ഥിതി. ഇതിനൊരു ഒറ്റമൂലി ഒരു പരിഹാര മാർഗം അതെന്താന്ന് ചോദിച്ചാൽ, ഗുരു സർവത ആത്മഭാവത്തിലിരുന്ന ഗുരുവിനെയാണ് നമ്മൾ കാണുന്നത്, ഈശ്വരചിന്തയിൽ മാത്രം. ആ ഈശ്വരചിന്തയിൽ ഇരുന്നു കൊണ്ടാണ് ലോകത്തിന് ഗുരു പരിവർത്തനത്തിന്റെ സന്ദേശം നൽകിയത്. ആ പരിവർത്തനത്തിന്റെ സന്ദേശമാണ് 1888 അരിയപ്പുറം പ്രതിഷ്ഠ തൊട്ട് ഇങ്ങേയറ്റം ഗുരു 1928 സമാധി വരെ നിറഞ്ഞു നിന്ന കർമ്മഭൂമി. ഈ കർമ്മഭൂമിയിലൂടെ സഞ്ചരിക്കുമെന്ന് നമുക്കൊരു മഹത്വമുണ്ട്. ഈ ഗ്രന്ഥകാരൻ എഴുതിവെച്ച മഹത്വവും ലോകം വെളിപ്പെടുത്തിയ മഹത്വവും, ഇതിലേക്ക് ആരൊക്കെയാണോ ആമത്തനായിക്കൊണ്ടിരിക്കുന്നത് അവർക്കെല്ലാം ബാഹ്യവും ആന്തരികവുമായ ഒരു പരിവർത്തനം സൃഷ്ടിക്കുന്നു. ബാഹ്യവും ആന്തരികവുമായ പരിവർത്തനമില്ലാത്ത ജീവിതമാണ് അങ്ങുമിഞ്ഞും അശാന്തിയുടെയും ഡിപ്രഷന്റെയും ലോകം. ഇതിന് ശാശ്വതമായൊരു പരിഹാരത്തിന്റെ പാതയാണ് ഗുരു നമുക്ക് പറഞ്ഞു തന്നത്, ഗുരു നമുക്ക് ചെയ്ത് കാണിച്ച് തന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ വിദ്യാഭ്യാസ കാലം ഇവിടം വരെ ഇങ്ങനെ വർണ്ണിച്ചു പോവുകയായിരുന്നു. തദസ്സാഹചര്യ ജനാശിഷാസ പ്രത്യാഗത സർവകലാധിനാഥ രാഗാകലാദീശ്വര സമസ്താൻ പ്രമോദയൻ ദൃഷ്ടു ജനാൻ സബന്ധാൻ. 3 വത്സരം വാർണപ്പള്ളിയിൽ താമസിച്ച് വിദ്യാഭ്യാസം നേടിയ ശേഷം ശ്രീനാരായണ ഗുരുദേവൻ എല്ലാ വിദ്യാശാഖകളിലും അഭിജ്ഞനായി അഭിജ്ഞത്വം സർവപാണ്ഡിത്യം നേടിയിട്ട് ആചാര്യന്റെ ആശിസോടുകൂടി പൂർണ്ണചന്ദ്രനെ പോലെ എന്ത് ചെയ്തു, ബന്ധുജനങ്ങളെ ഉൾപ്പെടെ കാഴ്ചക്കാരെ എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ഇവിടെ 2 അത്ഭുത കാര്യങ്ങൾ വർണ്ണിക്കുന്നുണ്ട്. 1, വാർണപ്പള്ളിയിൽ പഠിക്കുന്ന സമയം എല്ലാ സതീർത്ഥ്യർക്കും ഒരുപോലെ സന്തോഷത്തെ നൽകുന്ന ആളായിരുന്നു നാരായണ ഗുരുദേവൻ. പൊതുവെ ശാന്തപ്രകൃതം, സംസാരിക്കുന്നത് മിതത്വം, അതിരി കവിഞ്ഞ് ആരോടും അമിത ബന്ധം പുലർത്താത്ത പ്രകൃതം. ലക്ഷ്യമെന്താ, ഈശ്വര സാക്ഷാത്കാരം. മിതമായ ഭാഷയിൽ സംസരിക്കുകയും ശാന്തനും ആകൃഷ്ടനുമായിരിക്കുന്ന ഗുരുദേവനെ കണ്ടിട്ട് രാമൻപിള്ളി ആശാന്റെ മകന് അല്പം കടുത്ത വിരോധമുണ്ടായി. എവിടെയും ഉണ്ടാകാമല്ലോ. ആ വിരോധത്തിന്റെ പേരിൽ അവസാനം രാമൻപിള്ളി ആശാന്റെ മകൻ ഒരു ദിവസം ഗുരുദേവനിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗുരുദേവനെ എടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. അടുത്ത കുളത്തിലേക്ക് എറിയുന്നത് കണ്ടിട്ട് എല്ലാവരും കൂടെ ഓടിക്കൂടി കുളത്തിന്റെ അരികിൽ വന്ന് നിന്ന് നോക്കി. ഗുരുവിനെ കാണാനില്ല. വീണത് എല്ലാവരും കണ്ടു, പക്ഷെ കുളത്തിലായ ഗുരുദേവനില്ല. എന്ത് പറ്റിയെന്ന് വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ വിഷമസ്ഥിതിയിലിരിക്കുമ്പോഴാണ് അടുത്ത് ഗുരുദേവന്റെ തൊട്ടടുത്തുള്ള റൂമിൽ തന്നെ തുണി പോലും നനയാത്ത ഗുരുദേവൻ അവിടെ തന്നെ ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കണ്ടത്. രാമൻപിള്ളി ആശാൻ അന്ന് തൊട്ട് ഗുരുദേവനെ കാണുന്നതും കേരളം ശിഷ്യനായിട്ട് മാത്രമല്ല, പിന്നാരാ എന്തോ ഒരു ഈശ്വരശക്തിയുള്ള ഒരു കുട്ടിയായിട്ട് തന്നെ കണ്ടു. അത് കാണാൻ കഴിയാതെ പോയത് നമ്മളോരോരുത്തരുമാണ്. രാമൻപിള്ളി ആശാന് അത് കാണാൻ അന്നും കഴിഞ്ഞു, ഇന്നും കഴിഞ്ഞു. നമുക്കോ അന്നുമില്ല ഇന്നുമില്ല. കാണാൻ കഴിയണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണത്തിന്റെ ഈ ഭാഗം ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി നമുക്ക് കുറച്ച് ചടങ്ങുകൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നല്പം നേരത്തെ കൂട്ടി വായന നിർത്തുകയാണ്.